ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി. അവൻ അത്ര ഭാഗ്യസ്മരണാർഹനായ മോശ. അവിടുന്ന് അവനെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കി, ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി. അവൻ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു. രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് അവനെ സമുന്നതനാക്കി. അവിടുന്ന് തന്റെ ജനത്തിനു വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ ഏൽപ്പിക്കുകയും തന്റെ മഹത്വത്തിന്റെ ഭാഗികമായ ദർശനം അവനെ നൽകുകയും ചെയ്തു. വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു. എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് അവനെ തിരഞ്ഞെടുത്തു. തന്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു. ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു. മുഖാഭിമുഖം കൽപ്പനകൾ ജീവന്റെയും വിജ്ഞാനത്തിന്റെയും നിയമം അവിടുന്ന് നൽകി. യാക്കോബിനെ തന്റെ ഉടമ്പടിയും ഇസ്രയേലിനെ തന്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് തന്നെ. ലേവി ഗോത്രജനും മോശയുടെ സഹോദരനും അവനെ പോലെ തന്നെ വിശുദ്ധനുമായ അഹ്റോനെ അവിടുന്ന് ഉയർത്തി. അവിടുന്ന് അവനുമായി നിത്യമായി ഉടമ്പടി ചെയ്യുകയും ജനത്തിന്റെ പൗരോഹിത്യം അവനെ നൽകുകയും ചെയ്തു. വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു. മഹിമയേറിയ മേലങ്കി അവനെ അണിയിച്ചു. മഹിമയുടെ പൂർണത അവിടുന്ന് അവനെ അണിയിച്ചു. അധികാര ചിഹ്നങ്ങൾ നൽകി അവിടുന്ന് അവനെ ശക്തനാക്കി. കാൽച്ചട്ടയും നീണ്ട അങ്കിയും ഏഫോദും അവന് നൽകി. അങ്കിക്ക് ചുറ്റും മാതള നാരങ്ങയും ദേവാലയത്തിൽ തന്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാക്കുന്ന ധാരാളം സ്വർണമണികളും തുന്നിച്ചേർത്തു. സ്വർണ നീല ധൂമ്രവർണം കലർന്ന ചിത്രപ്പണികളോടുകൂടിയ വിശുദ്ധ വസ്ത്രം അവിടുന്ന് അവനെ അണിയിച്ചു. ഉറിയും തുമ്മിയും എന്നിവയും അണിയിച്ചു. കരവിരുതോടെ പിരിച്ചെടുത്ത കടും ചെമ്മപ്പ് നൂൽ. ഇസ്രയേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ സ്വർണപ്പണിക്കാരൻ മുദ്രമോതിരത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണഫലകം എന്നിവ അണിയിച്ചു. അവന്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരിക്കുന്നു. അതിൽ മുദ്രയിൽ എന്ന പോലെ വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നു. വിശുദ്ധന്റെ കരചാരിതി പ്രകടമാക്കുന്ന അത് നയനാനെന്നവരും ശ്രേഷ്ഠവും അലങ്കൃതവുമാണ്. അവന്റെ കാലത്തിന് മുമ്പ് അത്ര മനോഹര വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല. അന്യരാരും അവ അണിഞ്ഞിട്ടില്ല. അവന്റെ മക്കളും പിൻഗാമികളും എക്കാലവും അത് ധരിച്ചു. എല്ലാ ദിവസവും രണ്ടു പ്രാവശ്യം വീതം അവന്റെ ഹോമബലി പരിപൂർണമായി ദഹിപ്പിക്കപ്പെടും. മോശ അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചു. കർത്താവിന് ശുശ്രൂഷ ചെയ്യാനും പുരോഹിത ധർമ്മ അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തന്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി അവനും അവന്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടിയാണ് അത്. ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. തന്റെ പ്രമാണങ്ങൾ യാക്കോവിനെ പഠിപ്പിക്കുന്നതിനും തന്റെ നിയമങ്ങളാൽ ഇസ്രയേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് അവന് തന്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തു. ദാഥാനും അബീറാമോ അവരുടെ അനുയായികളും കോരഹിന്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപാക്രാന്തരായി അവനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയാലാവുകയും ചെയ്തു. കർത്താവ് ഇത് കണ്ടു കോപിച്ചു. അവിടുത്തെ ക്രോധത്തിൽ അവൻ നശിച്ചുപോയി. ജ്വലിക്കുന്ന അഗ്നിയാൽ അവരെ ദഹിപ്പിക്കേണ്ടതിന് അവർക്കെതിരെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചു. അവിടുന്ന് അഹ്റോന്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യേക അവകാശം നൽകുകയും ചെയ്തു. അതിവിശിഷ്ടമായ ആദ്യ ഫലങ്ങൾ അവിടുന്ന് അനുവദിച്ചു കൊടുക്കുകയും ആദ്യ ഫലങ്ങൾ കൊണ്ടുള്ള അപ്പം ധാരാളമായി അവന് നൽകുകയും ചെയ്തു. കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ അവനും അവന്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നു. എന്നാൽ ദേശത്ത് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കയില്ല. കർത്താവ് തന്നെയാണ് അവന്റെ ഓഹരിയും അവകാശവും. എലയാസറിന്റെ പുത്രനായ ഫിനഹാസിനാണ് മഹത്വത്തിന്റെ മൂന്നാം സ്ഥാനം. അവൻ ദൈവഭക്തിയിൽ തീഷ്ണതയുള്ളവനായിരുന്നു. ജനം വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചു നിന്നു. അവൻ ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രയേലിന്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു. അതിനാൽ അവൻ വിശുദ്ധ സ്ഥലത്തിന്റെയും തന്റെ ജനത്തിന്റെയും നേതാവായിരിക്കുന്നതിനും അവനും അവന്റെ സന്തതികളും പൗരോഹിത്യത്തിന്റെ മഹിമ എന്നേക്കും അണിയുന്നതിനും വേണ്ടി ഒരു സമാധാന ഉടമ്പടി അവനുമായി ഉറപ്പിക്കപ്പെട്ടു. യൂദാഗോത്രജനായ ജെസ്സെയുടെ പുത്രൻ ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു. രാജാവിന്റെ പിന്തുടർച്ചാവകാശം അവന്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നത് പോലെ അഹറോന്റെ പിന്തുടർച്ചാവകാശം അവന്റെ സന്തതികൾക്കാണ്. തന്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ. അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ. നൂനിന്റെ പുത്രൻ ജോശുവ യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയുമായിരുന്നു. അവൻ തന്റെ നാമത്തിനത്ത് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനുമായിരുന്നു. ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവൻ അവരുടെ അവകാശം നേടിക്കൊടുത്തു. നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു. അവനു മുമ്പ് ആരാണ് ഇത്ര ശക്തനായി നിലകൊണ്ടിട്ടുള്ളത്? അവൻ കർത്താവിന് വേണ്ടിയാണ് യുദ്ധം ചെയ്തത്. അവന്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ? ഒരു ദിവസത്തിന് രണ്ടു ദിവസത്തെ ദൈർഘ്യമുണ്ടായില്ലേ? ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചു. ഉന്നതനായ കർത്താവ് ശക്തമായ കന്മഴയച്ച് അവന് ഉത്തരമരുളി. ആ ജനതയെ അവൻ യുദ്ധത്തിൽ കീഴടക്കി. ബെത്ഹോറോൺ ഇറക്കത്തിൽ വെച്ച് അവൻ ശത്രുക്കളെ നശിപ്പിച്ചു. അങ്ങനെ ജനതകൾ അവന്റെ സേനാബലം കാണുകയും ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ശക്തനായവനെ അവൻ പൂർണ്ണമായി പിൻചെന്നു. മോശയുടെ കാലത്ത് അവനൊരു വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചു. യഫുന്നയുടെ പുത്രൻ കാലേബിനോടൊത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ടു. ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായ പിറുപിറുപ്പ് നിർത്തുകയും ചെയ്തു. ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന്, തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് 600,000 യോദ്ധാക്കളിൽ ഇവർ രണ്ടുപേർ മാത്രമേ അവശേഷിച്ചുള്ളൂ. കർത്താവ് കാലേബിന് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തു. അവൻ മലമ്പ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകി. കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ എല്ലാ ഇസ്രയേൽക്കാരും മനസ്സിലാക്കി. അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോട് കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാരുണ്ട്. അവരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ. ശവകുടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ. സമ്പൂജ്യരായ അവരുടെ നാമം പുത്രന്മാരിലൂടെ ജീവിക്കട്ടെ. കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ ശാമുവേൽ രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തു. കർത്താവിന്റെ നിയമം അനുസരിച്ച് അവൻ സമൂഹത്തിൽ ന്യായം നടത്തി. കർത്താവ് യാക്കോബിനെ സംരക്ഷിച്ചു. വിശ്വസ്തത നിമിത്തം അവൻ പ്രവാചകനാണെന്ന് തെളിഞ്ഞു. വാക്കുകളിലൂടെ വിശ്വാസിനായ ദീർഘദർശിയായി അറിയപ്പെടുകയും ചെയ്തു. ശത്രുക്കളെല്ലാ വശത്തു നിന്ന് ഞെരിക്കപ്പോൾ അവൻ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും മുലകുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി. അവിടുത്തെ ശബ്ദം ശക്തമായി മുഴങ്ങി. ടൈറിലെ ജനനേതാക്കളെയും ഫിലിസ്ത്യ ഭരണാധികാരികളെയും അവിടുന്ന് നിർമാർജനം ചെയ്തു. നിത്യനിദ്രയ്ക്ക് മുമ്പായി ശമുവേൽ കർത്താവിന്റെയും അവിടുത്തെ അഭിഷിക്തന്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞു, ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല. ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല. ആരും അവനിൽ കുറ്റം ആരോപിച്ചില്ല. നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും അവൻ പ്രവചിച്ചു. രാജാവിനെ അവന്റെ മരണം മുൻകൂട്ടി അറിയിച്ചു. ജനത്തിന്റെ ദുഷ്ടത മായ്ച്ചു കളയാൻ മണ്ണിൽ നിന്ന് അവൻ സ്വരം ഉയർത്തി പ്രവചിച്ചു. അവനുശേഷം ദാവീദിന്റെ നാളുകളിൽ നാഥാൻ പ്രവചനം നടത്തി. സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ ഇസ്രയേൽ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടു. അവൻ കോലാട്ടിൻകുട്ടികളോടുകൂടെ എന്ന പോലെ സിംഹങ്ങളുമായും ചെമ്മരിയാട്ടിൻകുട്ടികളോടുകൂടെ എന്ന പോലെ കരടികളുമായും കളിയാടി. അവൻ യൗവനത്തിൽ കവിണയിൽ കല്ല് ചേർത്ത് കരമുയർത്തിയപ്പോൾ ഗോലിയാത്തിന്റെ അഹങ്കാരം തകർത്തില്ലേ? ആ മല്ലനെ കൊന്നവൻ ജനത്തിന്റെ അപമാനം നീക്കിയില്ലേ? അവൻ അത്യുന്നതനായ കർത്താവിനോട് അപേക്ഷിച്ചു. തന്റെ ജനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് അവിടുന്ന് അവന്റെ വലതുവരം ശക്തമാക്കി. പതിനായിരങ്ങളുടെ മേൽ വിജയം വരിച്ചവനെന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് അവർ അവനെ മഹത്വത്തിന്റെ കിരീടമണിയിച്ചു. കർത്താവിന്റെ അനുഗ്രഹങ്ങളെ പ്രതി അവർ അവനെ സ്തുതിച്ചു. ചുറ്റുമുള്ള ശത്രുക്കളെ അവൻ തുടച്ചു മാറ്റി. എതിരാളികളായ ഫിലിസ്ത്യരെ അവൻ നശിപ്പിച്ചു. ഇന്നും അവർ ശക്തിയേറ്റവരായി കഴിയുന്നു. തന്റെ എല്ലാ പ്രവൃത്തികളും അവനത്തിനതിനെ മഹത്വം പ്രകീർത്തിച്ച് പരിശുദ്ധനായ ദൈവത്തിനെ കൃതജ്ഞത അർപ്പിച്ചു. അൻപൂർണ ഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടുത്തേക്ക് സ്തുതി പാടുകയും ചെയ്തു. ബലിപീഠത്തിന് മുമ്പിൽ മധുരമായ ഗാനമാലപിക്കുവാൻ അവൻ ഗായക സംഘത്തെ നിയോഗിച്ചു. അവൻ ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തു. അവർ ദൈവത്തിന്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിന് മുമ്പ് തന്നെ വിശുദ്ധ സ്ഥലം മുഖരിതമായി. കർത്താവ് അവന്റെ പാപം നീക്കിക്കളയുകയും അവന്റെ അധികാരം എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് അവന് രാജ്യത്തും ഇസ്രയേലിൽ മഹത്വത്തിന്റെ സിംഹാസന ഉടമ്പടി വഴി നൽകി. ബുദ്ധിമാനായ ഒരു പുത്രൻ അവന് പിൻഗാമിയായി. അവൻ നിമിത്തം പുത്രന്റെ ജീവിതം സുരക്ഷിതമായി. ശലോമോന്റെ ഭരണകാലം സമാധാനപൂർണമായിരുന്നു. ദൈവം അവന് എല്ലായിടത്തും സമാധാനം നൽകി. അവിടുത്തെ നാമത്തിൽ അവനൊരു ആലയം നിർമ്മിച്ചു. എന്നും നിലനിൽക്കുന്ന ഒരു വിശുദ്ധ സ്ഥലം ഒരുക്കി. യൗവനത്തിൽ തന്നെ നീ എത്ര ജ്ഞാനിയായിരുന്നു. നിന്റെ വിജ്ഞാനം നദി പോലെ കവിഞ്ഞൊഴുകി. നിന്റെ ജ്ഞാനം ലോകമാസകലം വ്യാപിച്ചു. അതിനെ നീ ഉപമകളും സൂക്തങ്ങളും കൊണ്ട് നിറച്ചു. നിന്റെ പ്രശസ്തി വിദൂര ദ്വീപുകളിലെത്തി. സമാധാനപൂർണമായ ഭരണ നിമിത്തം നീ പ്രിയങ്കരനായി. നിന്റെ കീർത്തനങ്ങളും സുഭാഷിതങ്ങളും ഉപമകളും പ്രത്യുത്തരങ്ങളും ജനതകളെ വിസ്മയാധീനരാക്കി. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും നീ ശേഖരിച്ചു. എന്നാൽ നീ സ്ത്രീകൾക്ക് അധീനായി. അഭിലാഷങ്ങൾ നിന്നെ കീഴ്പ്പെടുത്തി. നിന്നെ നിന്റെ സൽകീർത്തിക്ക് നീ തന്നെ കളങ്കം വരുത്തി. സന്തതി പരമ്പരയെ മലിനമാക്കി. അവരെ ക്രോധത്തിനിരയാക്കി. നിന്റെ ഫോഷത്വ നിമിത്തം അവർക്ക് ദുഃഖകാരണമായി. അങ്ങനെ രാജ്യം വിഭജിക്കപ്പെട്ടു. ദൈവമേ യേശുവിനെ യോഗ്യമാവുന്നു പാറിക്കുമോ?
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തുശോദരാത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് എല്ലാ വാട്സപ്പ് ദൈവമക്കളെയും സ്നേഹത്തോടും ആദരവോടും കൂടെ സാധന വാശിപ്പിക്കുന്നു. ഈ ശുശ്രൂഷ വളരെ അനുഗ്രഹീതം മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന ദൈവത്തിന് സ്തുതിയും സ്തോത്രവും ആരാധനയും സമർപ്പിക്കുന്നു. സജീവമായി അവർക്ക് നൽകുന്ന രാജമത്ര ഗുരുത തിരുവനത്തിന് തിരുവേദന സാന്നിധ്യത്തിലൂടെ ഇല്ല. തിരുവേദന നാട്ടിലാണെന്നുള്ള കാര്യം നമുക്കറിയാം. നിങ്ങൾ തന്നെ തിരുവേദന വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ ഈ ശുശ്രൂഷയിൽ സ്നേഹം അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഈ ശുശ്രൂഷയെ സംബന്ധിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന എല്ലാ ആരാധീനായ വൈദിക ശേഷയും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് തിരുവചനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഈ ഭദ്രാസനത്തിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന അങ്ങേ ജോയി ബാങ്കോളിയേഷനെ വളരെ സ്നേഹത്തോടും ആരോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നിരന്തരം ഈ ശുശ്രൂഷയെ സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും വേണ്ട സഹകരണങ്ങളൊക്കെ നൽകുന്ന എല്ലാ ഭദ്രാസനത്തിന്റെ അകത്തും പുറത്തുമുള്ള ദൈവമക്കളെ വളരെ സ്നേഹത്തോടും വിനയത്തോടും ഈ അനുഗ്രഹീതമായ കൂട്ടയവയിലേക്ക് സ്വാഗതം ആശ്വസിക്കുന്നു. സന്തോഷത്തിന്റെ നേതൃത്വത്തിൽ അരമേലയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ചേർന്ന് ഗീതം ആലപിക്കും. അതിനെ തുടർന്ന് ശുശ്രൂഷ ആരംഭിക്കുന്നതാണ്.
പാഠപുസ്തകത്തിലെ 186-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങൾ 186-ാമത്തെ പാട്ട് നമുക്ക് ചേർന്ന് പാടാം. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയ്ക്ക് പുതിയൊരു പാട്ടും, ഭക്തന്മാരുടെ സഭയിൽ അവന്റെ സ്തുതിയും പാടുവിൻ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇസ്രായേൽ ജനത്തെ മരുഭൂമി വഴിയായി പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്ക് എത്തിച്ച സർവശക്തനായ ദൈവത്തിന്റെ വലിയ കൃപകളെ പ്രകീർത്തിക്കുന്നതായ ഗീതം, അനുദിന ജീവിതത്തിൽ നമ്മെ നയിക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ഗാനം നമുക്ക് ചേർന്ന് പാടാം. യേശു നല്ലവൻ എനിക്ക്, യേശു നല്ലവൻ, യേശു നല്ലവൻ എനിക്കു, യേശു നല്ലവൻ, നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തി പാടും ഞാൻ. യേശു നല്ലവൻ എനിക്കു, യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ എനിക്കു, യേശു നല്ലവൻ, നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തി പാടും ഞാൻ. യേശു നല്ലവൻ, അതേ യേശു നല്ലവൻ, യേശു നല്ലവൻ, ചെങ്കടൽ പിളർന്നു താൻ വഴി നടത്തിടും, അടിമയിൽ നോകം തകർത്തു വീണ്ടെടുത്തവൻ, ചിറകുകൾ വിടർത്തി മറവിൽ കാത്തിടുന്നവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ എനിക്കു, യേശു നല്ലവൻ, നല്ല രക്ഷകൻ നാമം വാഴ്ത്തി പാടും ഞാൻ. യേശു നല്ലവൻ, അതേ യേശു നല്ലവൻ, യേശു നല്ലവൻ, മുന്നിലും പിറകിലും നടന്നു കാവലായി, ദേഹമൊന്നെനിക്കുമേ വിരിച്ചു സ്നേഹമായി, നീണ്ട മരുഭൂവിലുള്ള കയ്യിൽ താങ്ങിടും, യേശു നല്ലവൻ, മുന്നിലും പിറകിലും നടന്നു കാവലായി, മേഘമൊന്നെനിക്കുമേൽ വിരിച്ചു സ്നേഹമായി, നീണ്ട മരുഭൂവിലുള്ള കയ്യിൽ താങ്ങിടും, യേശു നല്ലവൻ, യേശു നല്ലവൻ, അതേ യേശു നല്ലവൻ, നല്ല രക്ഷകൻ നാമം വാഴ്ത്തി പാടും ഞാൻ. യേശു നല്ലവൻ, അതേ യേശു നല്ലവൻ, യേശു നല്ലവൻ, കോട്ടകൾ തകർത്തിടാൻ ബലത്തെ നൽകിടും, നീട്ടിയ ഭുജത്തലെന്നെ തന്നടത്തിടും, വീട്ടിലെത്തുവോളം പൊന്നുഖത്തിൽ നോക്കിടാം, യേശു നല്ലവൻ, കോട്ടകൾ തകർത്തിടാൻ ബലത്തെ നൽകിടും, നീട്ടിയ ഭുജത്തലെന്നെ തന്നടത്തിടും, വീട്ടിലെത്തുവോളം പൊന്നുഖത്തിൽ നോക്കിടാം, യേശു നല്ലവൻ, യേശു നല്ലവൻ എനിക്കു, യേശു നല്ലവൻ, നല്ല രക്ഷകൻ തന്നാമം വാഴ്ത്തി പാടും ഞാൻ. യേശു നല്ലവൻ, അതേ യേശു നല്ലവൻ, യേശു നല്ലവൻ, ക്ഷാമകാലത്തെന്നെ ക്ഷേമമോടെ കാത്തിടും, അച്ചപ്പെട്ടവൻ, വേണ്ടതെല്ലാം നിന്നേകി പോത്തിടുന്നവൻ, യേശു നല്ലവൻ, ക്ഷാമകാലത്തെന്നെ ക്ഷേമമോടെ കാത്തിടും, പച്ചപ്പുൽത്തകീടിയും കിടത്തിരുന്നവൻ, വേണ്ടതെല്ലാം നിത്യമേകി പോറ്റിടുന്നവൻ യേശു നല്ലവൻ, യേശു നല്ലവൻ, എനിക്കു യേശു നല്ലവൻ, നല്ല രക്ഷകൻ നാമ പാട്ടി പാടും ഞാൻ. യേശു നല്ലവൻ, അതേ യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി.
ദൈവമായ സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ദൈവമേ നീ പരിശുദ്ധനാവുന്നു.
ക്രൂശിക്കപ്പെട്ടവനെ കൊടുക്കണം ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാവുന്നു.
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ നമസ്കാരം, ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ പിതാവേ
കടങ്ങളും ആഘോഷിക്കണമേ.
പുറമറ ഞങ്ങളുടെ നിനക്ക് സമാധാനം.
ഞങ്ങളുടെ സമയത്തും ഏത് പ്രാണ വേസ്റ്റ് കൊള്ളണമേ. അമ്മി മറക്കുമോർ ഞങ്ങളുടെ കർത്താവേ, തടസ്സം കൂടാതെയും അന്യ വിചാരങ്ങൾ കൂടാതെയും നിന്റെ തിരുമുമ്പാകെ പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് വെടിപ്പുള്ള ഹൃദയം നൽകണമേ. ഞങ്ങളുടെ വാകൽ കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ബോധം വ്യർത്ഥകാര്യങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചിട്ട് ഞങ്ങളുടെ ഗ്രഹണശക്തിയെ നശിപ്പിക്കാതിരിക്കത്തക്ക വണ്ണം ഞങ്ങളുടെ നിരൂപണങ്ങളെയും വിചാരങ്ങളെയും നിന്റെ അടുക്കിലേക്ക് കൂട്ടിച്ചേർക്കണമേ. ഞങ്ങളുടെ കർത്താവേ നിന്റെ കരുണകൾ ഞങ്ങളുടെ ബലഹീനതയെങ്കിലേക്ക് വരുവാൻ നിർബന്ധിക്കുന്നതായ വെടിപ്പുള്ള പ്രാർത്ഥന നിന്റെ സന്നദ്ധിയിൽ കഴിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരം നൽകണമേ. പാപികളാ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങൾ വഴിതെറ്റിപ്പോയവരാകിയാൽ ഞങ്ങളെ അന്വേഷിക്കണമേ. ഹീനരായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ എല്ലാ കാലത്തും എല്ലാ സമയത്തും എന്നേക്കും നിന്നെ സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമേ. കർത്താവേ ഞങ്ങൾ നിന്റെ ദാസരും നിന്റെ ദാസിയുടെ പുത്രരും ബലഹീനരും അല്പായുസുകാരനും ന്യായത്തിലും വേദപ്രമാണത്തിലും ബുദ്ധിഹീനരുമാകുന്നു. കർത്താവേ നിന്റെ തിരുവശം പ്രവർത്തിപ്പാൻ നിന്റെ കൃപയാൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ വായ നിന്റെ സ്തുതിപ്പുകൾ കൊണ്ടും ഞങ്ങളുടെ നാവ് നിന്റെ സ്തോത്രങ്ങൾ കൊണ്ടും നിറഞ്ഞിട്ട് നിനക്ക് ഇഷ്ടമുള്ള അവസാനം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ യേശുമിശിഹ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നിന്റെ അടുക്കൽ സത്യമായ അനുതാപവും നിന്റെ സന്നദ്ധയിൽ സത്യമായ താഴ്മയും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ നിന്നെ ഞങ്ങൾ സമ്പാദിക്കുകയും നിന്നാൽ ഞങ്ങൾ ഭരിക്കപ്പെടുകയും ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ തിരുവശം പ്രവർത്തിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, അതിനെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ദൈവമായ കർത്താവേ, ദുഷ്ടവിശ്വാസിന്റെ തെറ്റുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആകൽക്കരുത്തായുടെ വിരുദ്ധതകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവും പുത്രനും മരിച്ചു റൂഹായമേ, ഞങ്ങളുടെ ആയുഷ്കാലമെല്ലാം ഞങ്ങളുടെ നടപടികൾ നിന്റെ ഇഷ്ടത്തിനോ തവണമായിരിക്കാൻ ഞങ്ങൾ കൃപ നൽകുകയും ചെയ്യണമേ. ആമീൻ.
സ്നേഹമുള്ള വൈദികളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, അനുഗ്രഹിതമായ നോമ്പിന്റെ പാരമ്പര്യത്തിലേക്ക് നമ്മൾ കടന്നു വരുവാൻ തക്കവണ്ണം ഒരുങ്ങുകയാണെന്നുള്ള കാര്യം നമുക്കറിയാം. അടുത്ത തിങ്കളാഴ്ചയ്ക്ക് കൂടി 9 ദിവസം നീണ്ടു നോക്കും നീണ്ടു നിൽക്കുന്ന വലിയ നോമ്പ് ആരംഭിക്കുകയാണ്. നോമ്പ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ ദിവസങ്ങളാണ്. നിങ്ങൾ ആരെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദിവസങ്ങൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറയും വിലയോമിന്റെ ദിനങ്ങളാണ്. വിലയോമിന്റെ ദിനങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ തന്നെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വിശുദ്ധിയിൽ ഒന്ന് ഒരുക്കാനുള്ള ദിനങ്ങളായിട്ട് നമ്മൾ കരുതുന്നു. എനിക്ക് തോന്നുന്നു വലിയ നോമ്പിന്റെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോമ്പിന്റെ ഏറ്റവും വലിയ പ്രസക്തി, നമ്മള് ഭക്ഷണം ഉപേക്ഷിക്കുന്നതോ അല്ലെങ്കിൽ നോമ്പ് നോക്കുന്നു എന്ന് പറയുന്നതോ അല്ലെ പ്രാർത്ഥനകൾക്ക് ചില പ്രത്യേക ക്രമീകരണങ്ങളൊക്കെ വരുത്തുന്നതോ, ഇതൊക്കെ നോമ്പിന്റെ ഭാഗങ്ങൾ തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിലും അർത്ഥവത്തായിട്ടുള്ളത് നമ്മുടെ ഹൃദയങ്ങളെ തന്നെ ഒന്ന് അനുതാപത്തോട് കാണാനും വിചിന്തനം ചെയ്യുവാനും നമ്മൾ ഒരുക്കുന്നു എന്നുള്ളതാണ്. അതിനെ തുടർന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോഴാണ് തീർച്ചയായിട്ടും നോമ്പ് നമുക്ക് അപൂർവമായി തീരുന്നത്. അതുകൊണ്ട് ഈ നോമ്പ് നമുക്ക് വളരെ അനുഗ്രഹമാകണം എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നോമ്പിനെ സന്തോഷത്തോടെ സ്വീകരിക്കത്തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ അതിനായിട്ട് ഒരുക്കാം. നോമ്പിലെ വർജ്യമായ ഭക്ഷണങ്ങളൊക്കെ വെടിഞ്ഞുകൊണ്ട് പരിപൂർണമായി ഹൃദയത്തിലും വിശുദ്ധിയിലും മുന്നോട്ട് നോക്കാൻ തക്കവണ്ണം 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ശ്രേഷ്ഠമായ നോമ്പ് നമുക്ക് ഉപയുക്തമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാവരോടും ഞാൻ എന്റെ സ്നേഹവും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമുക്ക് തിരുവചന ശുശ്രൂഷ നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ജോയി പങ്ങിയോളി അച്ഛനാണെന്ന് ഞാൻ നേരത്തെ ആവർത്തിച്ചു. ഒരു പ്രത്യേക പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല, കാരണം അച്ഛനെ അറിയാത്തവരാരും ഈ ഭദ്രാസനത്തിലില്ല. അച്ഛന് ഭദ്രാസനം സെക്രട്ടറിയായിട്ട് വളരെ ശ്രേഷ്ഠമായ ശുശ്രൂഷ നിർവഹിക്കുന്നു. എപ്പോഴും ഭദ്രാസനത്തിന്റെ ആത്മീകവും ഭൗതികവുമായ വളർച്ച വളരെ ശ്രദ്ധയോടെ നോക്കിക്കണ്ട് സന്തോഷിക്കുകയും അതിനുവേണ്ടി വളരെ ക്രമകരമായ കാര്യങ്ങൾ ചെയ്യുന്ന ദീർഘവിക്ഷണത്തോടെ ചെയ്യുന്ന അച്ഛനാണ് പൈങ്കോളിയേഷൻ എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. ഏത് ഭദ്രാസനവുമായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളും വളരെ താല്പര്യത്തോടും അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി വളരെ ശ്രദ്ധയോടുകൂടി അച്ഛനെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഏത് കാരണമുള്ള സ്പീഡാണ് ഞാൻ പലപ്പോഴും അച്ഛനെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കഴിവാണ്. എല്ലാ തരത്തിലും വളരെ ആത്മാർത്ഥമായിട്ട് അച്ഛൻ സഹകരിക്കുന്നു. ഇതിനു മുമ്പും അച്ഛനെ ഈ ശുശ്രൂഷയിൽ പ്രവേശിക്കുകയും നല്ല ധന്യമായ വാക്കുകൾ നമ്മളെ ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യവും പ്രത്യേകിച്ച് നോമ്പ് തുടങ്ങുന്ന ഘട്ടത്തിൽ അച്ഛന്റെ സാന്നിധ്യം ഉണ്ടാകണം എന്ന് ഞാൻ അച്ഛനോട് അപേക്ഷിച്ചപ്പോഴും വളരെ സന്തോഷത്തോടെ അച്ഛനെ സംബന്ധിച്ചു. നമുക്കറിയാം ഭദ്രാസനം അത്ര പോലീസ അദ്ദേഹം ഇവിടെ ഇല്ല, നാട്ടിൽ പോയിരിക്കുകയാണ്. അപ്പൊ ഭദ്രാസനം അത്ര പോലീസയുടെ ഒരു അഭാവത്തിൽ ഭദ്രാസന സെക്രട്ടറി തന്നെ പ്രത്യേകിച്ച് നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ആധികാരികമായിട്ട് നോമ്പ് നോക്കത്തക്കോണം ഈ ഭദ്രാസനത്തെ മുഴുവൻ വാക്കുകളിൽ കൂടിയും നല്ല ചിന്തകളിൽ കൂടിയും നമ്മളെ ഒരുക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളൊരു ചിന്തയോടുള്ളതുകൊണ്ടാണ് ഈ ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് ഇതിന്റെ പ്രാരംഭത്തിൽ ഞാൻ വന്നിയ പൈങ്കോളി അച്ഛനെ വളരെ സ്നേഹത്തോടെ ഞാൻ ഇതിലേക്ക് ക്ഷണിച്ചത്. അച്ഛനെ അത് സന്തോഷമായിട്ട് സ്വീകരിക്കുകയും അച്ഛനെ അത് പ്രവേശിക്കുകയും ചെയ്തു. അച്ഛനെ ഇന്ന് നമ്മളോട് ദൈവവചനം അറിയിക്കുന്നതാണ്. ഇപ്പോഴ് അരമനയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികളെ ചേർന്ന് ഒരു ഗീതം ആലപിക്കും. അതിനുശേഷം ബഹുമാനപ്പെട്ട പൈങ്കോളി അച്ഛൻ തിരുവചനത്തിൽ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 122-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. പാടി പുകഴ്ത്തിടാം ദേവ ദേവനെ, പെറ്റതള്ള കുഞ്ചിനെ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കുകയില്ല എന്നരുളിയ കാരുണ്യവാനായ കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട് ഈ ഗാനം നമുക്ക് ചേർന്ന് പാടാം. പാടി പുകഴ്ത്തിടാം ദേവ ദേവനെ. പാടി പുകഴ്ത്തിടാം ദേവ ദേവനെ, പുതിയ സംഭവങ്ങളോടെ ഇന്നലയുമിന്നുമെന്നും മാറായേശുവേ നാം പാടി പുകഴ്ത്താം.
ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയ്ക്കായി വളരെ സന്തോഷപൂർവ്വം സ്വാഗതം
ചെയ്യും. അച്ഛന വേറൊരു ഫോണിൽ കേട്ടോ അത് ഉപയോഗിക്കുന്നത്, ഈ ഫോൺ അച്ഛനത് കണക്ട് ചെയ്യാൻ കിട്ടുന്നത്. അച്ഛൻ ഒരു ചെറിയ പാട്ട് പാടാം, പ്രത്യേകിച്ച് ഞാൻ അച്ഛനത് ശരിയാക്കാം.
ഹലോ
ഹലോ,
കേക്കാവോ? എന്നെ കേക്കാവല്ലോ? പിന്നെ മറ്റേ നമ്പർ ഡയൽ ചെയ്യണ്ട. ഓക്കെ. ത്രിയാക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, ആദ്യമായിട്ട് ഈ നല്ല ദിവസത്തിനായി ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു അവസരം ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ എന്നെ അറിയിച്ച് ഇതിനകത്ത് നിങ്ങളോടുകൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാൻ തക്ക ഒന്നും ദൈവവിടെയാക്കിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പല പ്രാവശ്യം ഞാൻ പ്രാർത്ഥനകളിലൊക്കെ സംബന്ധിച്ചിട്ടുണ്ട്, ഞാൻ റെഗുലറായിട്ട് സംബന്ധിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതിലുള്ളതായ എന്റെ ദുഃഖവും അല്ലെങ്കിൽ പോരായ്മയും ആദ്യമേ നിങ്ങളോട് അറിയിക്കാൻ. എന്നെ എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഫ്ലോറിഡയുടെ ഒരു തെക്കുവശത്ത് താമസിക്കുന്ന ആളാണ്. നിങ്ങളതിന്റെ പല സ്ഥലങ്ങളിലാണ്, അമേരിക്കൻ ഗുജറാത്തിന്റെ തന്നെ മറ്റു ഗുജറാത്തിന്റെയും പല സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. എല്ലാവർക്കും യു ആർ ഹിയർ ഫ്ലോറിഡായി വരുമ്പോൾ സന്തോഷമായിട്ട് ഇവിടെ കാണുകയും കേൾക്കുകയും ചെയ്യും എന്നുള്ള കാര്യം ഇവിടെ ആദ്യം ഓർപ്പിക്കണം. പ്രധാനപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചു, നോമ്പിന്റെ തുടക്കമാണ്. തിങ്കളാഴ്ച മുതൽ നമ്മൾ നോമ്പിലേക്ക് ഒരു അപ്പോളജി. ഞാനൊരു വലിയ ഇന്നത്തെക്കാൾ ഉപരി എനിക്ക് പലപ്പോഴും എനിക്ക് അതുകൊണ്ട് എന്തെങ്കിലും വിഷയങ്ങളിൽ ഏതെങ്കിലും കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചോദിക്കുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കും. അധികം സമയം ഞാൻ ചെലവഴിക്കില്ല എന്നും കൂടി ഓർമ്മിക്കണം. നമ്മുടെ ഒരു ഡിസ്കഷനായിട്ട് ചിന്തിച്ചത്, പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് മീഖാ പ്രവാചക പുസ്തകം 6-ാം അധ്യായം വാക്യം. നിങ്ങൾ വേറെ പുസ്തകം ഉള്ളവർക്ക് അതൊന്നും വായിക്കില്ല. മീഖാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം. ഞാൻ തന്നെ വായിക്കാം. ും തൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും ദൈവത്തിന്റെ സന്നദ്ധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? നമ്മളെ ഒക്കെയും ചിന്തിപ്പിക്കുന്ന, നമ്മളെ നോമ്പിലേക്ക് വരുമ്പോൾ ബഹുമാനപ്പെട്ട ഓർപ്പിച്ചു, സന്തോഷമുണ്ടായ ദിവസമാണ്, അത് വളരെ അനുഗ്രഹകരമായിട്ട് തീരുന്ന ദിവസങ്ങളാണ്, ആ ഉപവാസമുണ്ട് ഒക്കെ അത് നമുക്ക് സന്തോഷം നൽകുന്നു. ആ സമയം നമ്മളോട് ചോദിക്കുവാനുള്ളത് നീതി പ്രവർത്തിപ്പാനും തൽപരനായിരിക്കാനും ദൈവത്തിന്റെ സന്നദ്ധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ യഹോവ നിന്നോട് ചോദിക്കും. മീഖാപ്രവാചകനോട് ചോദിക്കുമ്പോൾ മീഖാപ്രവാചകന്റെ ഒരു കാലയളവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. യെശയ്യാ പ്രവാചകന്റെയും ഹോശേയാ പ്രവാചകന്റെയും ആമോസ് പ്രവാചകന്റെയും കാലയളവിൽ ജീവിച്ചിരുന്ന ആളായിരുന്നു മീഖാ പ്രവാചകൻ. അന്ന് നടന്നിട്ടുള്ളതായ സാമൂഹ്യ ത്തെക്കുറിച്ചും ആധ്യാത്മീയ അന്തരീക്ഷത്തെക്കുറിച്ചും വളരെയധികം വേദനയോടുകൂടി സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു മീഖ. അല്ലാതെ ഒരു പുരോഹിത കുടുംബത്തിൽ വന്നതല്ല, സാധാരണക്കാരനായ ആള് അന്ന് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചപ്പോൾ എന്താണ് യഹോവ പ്രതീക്ഷിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് ചെയ്യുന്നത്. നീതി പ്രവർത്തിപ്പാൻ, എന്താണ് നമ്മൾ നീതി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? ഓൾഡ് ടെസ്റ്റമെന്റിനകത്ത് നോക്കുമ്പോൾ പല വാക്കുകൾ അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. സാദിഖ് എന്ന് നമ്മൾ പറയുന്നുണ്ട്, നീതിമാൻ അല്ലെങ്കിൽ നയവാൻ എന്നൊക്കെ നമ്മൾ പാടുന്നുണ്ട്. ഡിഖായോസിനി എന്ന് ഗ്രീക്കിൽ പറയും, ഷാലോം എന്ന് പറയും. ഇതെല്ലാം ഒരേ കാര്യത്തിലേക്കാണ് വരുന്നത്. ഷാലോം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പരിപൂർണമായിരിക്കുന്ന എന്നുള്ളതാണ്. നീതി ന്യായം എന്നുള്ളിടത്ത് അവിടെ വരുമ്പോൾ സാദിക്കോ എന്ന് പറയുമ്പോഴത്തേക്കിന് എല്ലാം ഭംഗിയായിട്ട് റൈറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളെന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു വാക്കുകൂടെ ഹീബ്രൂ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നുണ്ട്, മിഷ്പാറ്റ് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് വീണ്ടും കൊടുക്കേണ്ടുന്നതുപോലെ ചെയ്യേണ്ടുന്നതുപോലെ ചെയ്യുക എന്ന് ഉദാഹരണം റെസിപ്രോസിറ്റി ഇതൊക്കെ. അത് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുമ്പോൾ നീതിയുടെയും ന്യായത്തിന്റെയും ലീഗൽ ടെർമിനോളജിയിൽ വരുമ്പോൾ ഒരു റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ്. അതിന് നമ്മൾ നിയമത്തിന്റെ വഴിയിലൊക്കെ വരുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം അല്ലെങ്കിൽ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ ആ ദോഷത്തിന് അനുകൂലമായ രീതിയിലുള്ളതായ മറുപടി നൽകുക എന്നുള്ള ആ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറയുന്ന ആ ഒരു മെന്റാലിറ്റി ഓൾഡ് ടെസ്റ്റമെന്റിലുള്ളതിന് ഉപയോഗിക്കുന്ന പദം ഇത് തന്നെയാണ്. എന്നാൽ ഇവിടെ മീഖാ പ്രവാചകൻ ഉപയോഗിക്കുമ്പോൾ നന്നായി എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് അദ്ദേഹം നീതി പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. നമ്മളുടെ ഒക്കെയും ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഈ നീതിപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണോ നടക്കുന്നത് നോക്കണം. നമ്മൾ അല്പം കൂടെ പുറകോട്ട് മാറി കഴിയുമ്പോൾ ഈ മീഖാ പ്രവാചകൻ ഇത് പറയാനുണ്ടായ ഒരു കാര്യം ഞാൻ കുറച്ച് നേരത്തെ ഓർപ്പിച്ചു. ഇസ്രായേലിലും അതുപോലെ തന്നെ യൂദായിലും രണ്ട് കിങ്ഡംസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇസ്രായേലിലും യൂദായിലും അവിടെ ഉണ്ടായിട്ടുള്ളതായ സാമൂഹ്യമായിട്ടുള്ള മാറ്റങ്ങൾ, സാമ്പത്തികമായിട്ട് ഉയർന്ന ഒരു സമൂഹമായിട്ട് അവർ കഴിയുന്ന ഒരു സമയമാണ് അവര് ദൈവത്തിൽ നിന്ന് അകന്നു മാറിപ്പോകുന്നത്. ജെറോബെയാം രണ്ടാമന്റെ കാലയളവിൽ ഉസ്സിയാവിന്റെ കാലത്തും ഈ രണ്ട് രാജ്യങ്ങളിലും വളരെയധികം സമ്പദ് സമൃദ്ധമായിട്ട് അവർ ജീവിച്ചിരിക്കുകയാണ്. അത് ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. അവിടെ ജീവിച്ചിരുന്ന ആളുകളുടെയൊക്കെ വീടുകളിലെ കട്ടിലുകളൊക്കെ ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയിട്ടിരുന്ന കട്ടിലുകളാണ്. ഇന്നത്തെ ആർക്കിയോളജിസ്റ്റ് ഒക്കെ ഇതിനെ കുറിച്ച് സാക്ഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരവിടെ കണ്ടെത്തിയതായിട്ട്, അതുപോലെ ലക്ഷുറിയിൽ ജീവിച്ചിരുന്നതായ ഒരു സമൂഹത്തില് ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്നതായ ഒരു സമയം വന്നിട്ടുണ്ട്. അതാണ് ആമോസ് പ്രവാചകൻ അവരോട് പറയുന്നുണ്ട്. നീതിമാനെ പണത്തിനായിട്ട് വിൽക്കുന്നുണ്ട്, ഒരു ദരിദ്രനെ ഒരു കൂട്ടി ചെരുപ്പിന് വേണ്ടിയിട്ട് വിൽക്കുന്നുണ്ട്. അത്രമാത്രം അധിപതിച്ച ഒരു കാലമായിരുന്നു അത്. ഇന്നത്തെ കാലയളവിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇന്ന് മധ്യപൂർവ്വ ദേശങ്ങളിലും നമ്മുടെ സമൂഹങ്ങളിലും ഒക്കെയും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നോക്കുമ്പോഴും ഇതുപോലെ ദരിദ്രന്മാരെ ഒരു കൂട്ട് ചെരുപ്പിന് വിൽക്കുന്നതും അതുപോലെ തന്നെ ന്യായം മറിച്ചു കളയുന്നതും നീതിമാനെ പണത്തിന് വിൽക്കുന്നതുമായിട്ടുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് പല വിധത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് സാമൂഹ്യ ജീവിതം മുതല്, പൊളിറ്റിക്കൽ ജീവിതത്തിൽ മുതല്, സമുദായിക ജീവിതത്തിൽ മുതല്, സഭാ ജീവിതത്തിൽ മുഴുവനും നമുക്ക് ഇതുപോലെയുള്ള ഉച്ചനീചത്വങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അവിടെ മീഖാ പ്രവാചകൻ യഹോവയിലൂടെ നമ്മളോട് സംസാരിക്കുകയാണ്. ദൈവം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ ആവശ്യപ്പെടുന്നത് ന്യായം പ്രവർത്തിക്കണം, നിങ്ങളിലൊക്കെയും നീ ചെയ്യേണ്ടതുപോലെ ചെയ്യണം. എന്നാൽ ആ മീഖാ പ്രവാചകൻ കുറച്ച് മുമ്പേ പറയും, എന്താ ഞാനിത് പറയാൻ കാര്യമെന്നറിയാമോ, ഇന്നിപ്പോ സമൂഹത്തിൽ നടക്കുന്ന കാര്യം എന്റെ ജനത്തെ നിങ്ങൾ തെറ്റിച്ചു കളയുകയും പല്ലിന് കടിപ്പാൻ വല്ലതുകൊണ്ടെങ്കിൽ സമാധാനം പ്രസംഗിക്കുകയും അവരുടെ വായിലൊന്നും ഇട്ടുകൊടുക്കാത്തവന്റെ നേരെ വിശുദ്ധ യുദ്ധം ഘോഷിക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാർ ഉൾക്കൊള്ളുന്ന സമൂഹമായിരുന്നു അത്. അവരെ കുറിച്ചാണ്, അതുപോലെ അധപ്പതിച്ചു പോയിരുന്ന ഒരു കാലത്തെ കുറിച്ചാണ് മീഖാ പ്രവാചകൻ പറയുന്നത്. അത് പിന്നെ രസമാണ്, മൂന്നാമത് വീണ്ടും നിങ്ങൾ വായിച്ചു നോക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുകയാണ് 10-11 വാക്യം. അതിലെ തലവന്മാർ സമ്മാനം വാങ്ങി ന്യായം വിധിക്കുന്നു, അതിലെ പുരോഹിതന്മാർ കൂലി വാങ്ങി ഉപദേശിക്കുന്നു, അതിലെ പ്രവാചകന്മാർ പണം വാങ്ങി
ലക്ഷ്യം.
എന്നിട്ടും അവർ യഹോവയെ യഹോവ നമ്മോടുകൂടെ നമ്മുടെ ഇടയിൽ ഇല്ലയോ, അനർത്ഥം നമുക്ക് വരികയില്ലയോ എന്ന് പറയുന്നു. ഇതുപോലെ സമൂഹം അധപ്പതിച്ചു പോയിരുന്ന സമയത്താണ് മീഖാ പ്രവാചകൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ പല സംഭവങ്ങളും സംഭവ വികാസങ്ങളും നമ്മൾ നോക്കുമ്പോൾ കേരളത്തിലും കേരളത്തിന് വെളിയിലും സഭയിലും സഭയ്ക്ക് വെളിയിലും ഒക്കെയും കാണുമ്പോൾ ഇതുപോലെയുള്ള ചില പാരലക്സ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ മീഖാ പ്രവാചകൻ പറയുന്നു, യഹോവ നിന്നോട് ചോദിക്കുന്നത് സമ്മാനം കൊടുക്കാനല്ല, നീ ആവശ്യമില്ലാത്തത് പറയാനല്ല, പക്ഷെ നീ നീതിപരമായിട്ട് മാത്രമേ പെരുമാറാവൂ. വ്യക്തി താല്പര്യങ്ങൾക്ക് അതീതമായിട്ട് സമൂഹത്തിന്റെ താല്പര്യത്തിന് അനുസൃതമായ രീതിയിൽ വേണം നീ പ്രവർത്തിക്കേണ്ടുന്നത് എന്ന്. അപ്പോൾ നീതിപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ടാണ് നമ്മുടെ ഈ നോമ്പ് ഒക്കെയും ഉപയോഗിക്കേണ്ടത്. ആമോസ് പ്രവാചകൻ പറയുന്നുണ്ട്, ന്യായം വെള്ളം പോലെ, നീതി വറ്റാത്ത തോട് പോലെയും ഒഴുകണം. അതുപോലെയുള്ള ഒരു സമൂഹമാകുവാനായിട്ടാണ് യഹോവ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന് സെലക്ടഡ് കമ്മ്യൂണിറ്റി ആക്കി മാറ്റിയതിന്റെ ഉദ്ദേശം ഇതുപോലെ ന്യായം സമൂഹത്തിന്, ലോകത്തിന്, സൃഷ്ടിക്ക് മുഴുവനും നീതിപരമായിട്ടുള്ള പ്രവർത്തനം ചെയ്യാനാണ്. നമ്മളെ വ്യക്തികളായും കുടുംബമായിട്ടും സഭയായിട്ടും തെരഞ്ഞെടുത്തിരിക്കുന്നതിന്റെ ഉദ്ദേശം ഈ ലോകത്തിൽ, ഈ സമൂഹത്തിൽ നീതിപരമായിട്ടുള്ള ജീവിതം എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത് അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യം, നീതിപരമായിട്ട് നിങ്ങൾ പെരുമാറണം, അതല്ല അതോടൊപ്പം തന്നെ നീ ദയാതൽപരനായിരിക്കണം. നീ ദയാതൽപരനായിട്ടുള്ള ഒരു ജീവിതമാണെന്ന് കേൾക്കേണ്ട. കമ്പാഷനേറ്റ് തിയോളജി, പണ്ടൊക്കെ കമ്പാഷനേറ്റ് തിയോളജി എന്ന ഓരോക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആളുകൾ പറയും അത് ഹ്യൂമനിസമാണ്, ഇത് മാർക്സിയൻ ചിന്താഗതികളാണ് ഈ പറയുന്നത്. ഇതല്ല ഇവിടെ വേണ്ടുന്നത്. കമ്പാഷനേറ്റ് ഒരു മെന്റാലിറ്റിയിൽ വേണം സഭ പോകാൻ. ഞാൻ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പ്യൂർ റിസർച്ച് ഡേറ്റ ഇങ്ങനെ നോക്കി. അങ്ങനെ നോക്കിയ സമയത്ത് കണ്ട ഒരു കാര്യം, ഒരുപാട് ആളുകള് ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് അമേരിക്കയിൽ തന്നെ ആളുകള് വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകും. അതിന്റെ കാരണം എന്താണോ, അവര് കൂടുതൽ റിസർച്ച് നടത്തിയ സമയത്ത് പറഞ്ഞു, ഈ ചർച്ചസ് എല്ലാം ബിക്കമിങ് മോർ പൊളിറ്റിക്കൽ, ദേ ആർ ഓൾവേസ് ആസ്കിംഗ് ഫോർ മണീസ് ആൻഡ് ദേ ഹാവ് നോ ഡെവലപ്മെന്റ് സൈഡ് ഓൺ ഇറ്റ്. 46 മില്യൺ പീപ്പിള് അമേരിക്കയിലെ പറയുന്നു ഞങ്ങള് ഒരു സഭയുമായിട്ട് ബന്ധപ്പെട്ട്, ഞങ്ങൾ അല്പം റിലീജിയസ് ആ, ഞങ്ങൾ സ്പിരിച്വലാ, പക്ഷെ വി ഡു നോട്ട് ബിലോങ് ടു എനി റിലീജിയൻ. അത് കഴിഞ്ഞ 10-20 വർഷങ്ങളായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അമേരിക്കയിലെ ആളുകളെ കൂടുതൽ ചെറുപ്പക്കാരുടെ ഇടയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് 1/3 പ്രായമുള്ളവരെക്കാൾ കൂടുതൽ ആളുകള് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് ഈ നൺസ് ആയിട്ട് നിലനിൽക്കുന്നത്. 1/3 യങ്സ്റ്റേഴ്സ് they do not belong to any particular religion. ഞാൻ ചിലപ്പോൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്, കുടിയേറ്റപ്പെട്ടിരിക്കുന്ന നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഒരു സർവേ ഇന്ന് നടത്തി നോക്കുകയാണെങ്കിൽ എത്ര കുട്ടികൾ കാണും ഇതുപോലെ പറയുന്നവര്, ഞങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ പോകണമോ വേണ്ടി ചിന്തിക്കുന്നുണ്ട്, അപ്പനും അമ്മയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഞങ്ങൾ പോകുന്നുണ്ട്, അതല്ല എങ്കിൽ മുട്ടി വിട്ടു കഴിഞ്ഞാൽ എത്ര ശതമാനം, 1% ഉണ്ടോ, 0.1% ഉണ്ടോ, ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ കൺസേൺ ഫോർ അസ്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് നീതി പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും മാത്രമാണ് നിന്നോട് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഒരു പക്ഷെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെയും നീതിപരമായിട്ടുള്ള മാറ്റങ്ങളല്ല. കുറച്ചു മുമ്പേ ഞാൻ പറഞ്ഞു, പ്യൂർ റിസർച്ചിൽ അവർ പറയുന്ന കാര്യങ്ങൾ, ചർച്ച് ഈസ് ബിക്കമിങ് പൊളിറ്റിക്കൽ, ചർച്ച് ഈസ് ബിക്കമിങ് മോർ മണി ഓറിയന്റഡ്, ചർച്ച് ഈസ് ബിക്കമിങ് മോർ മെറ്റീരിയലിസ്റ്റിക് ആൻഡ് ദെയർഫോർ വി ഡു നോട്ട് സീ എനിത്തിങ് വട്ട് വി നീഡ്. ഇതാണോ നമ്മളുടെ ഇടയിലേക്ക് വരുന്നത്? നമ്മുടെ നോമ്പിന്റെ സമയങ്ങളിലേക്ക് വരുമ്പോൾ നമ്മളെ ചിന്തിപ്പിക്കേണ്ടുന്നതായ ഒരു കാര്യം, വ്യക്തികളുടെ തന്നെ മാറ്റമല്ല, സമൂഹത്തിന്റെ തന്നെ മാറ്റമാണ്. യോനാ പ്രവാചകനോട് പറയുന്നു, യോനാ പ്രവാചകൻ നിലവിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ യോനാ പോയില്ല, അനുഭവിക്കാൻ സമയം കൊടുത്തു. യോനായോട് പറഞ്ഞു, നീ അവിടെ പോയിട്ട് നിനുവയിലെ ജനങ്ങളോടൊന്ന് പറഞ്ഞത് ആകെ 6 വാക്യം അവിടെ ചെന്നിട്ട് പറഞ്ഞുള്ളൂ, ഇനി 40 ദിവസം കഴിയുമ്പം നിനുവെ നശിച്ചു പോകും. അത് കേട്ട ഉടനെ തന്നെ അവർ റിപ്പൻറ്റ് ചെയ്യാൻ തുടങ്ങി, അവർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റം വരുവാനായിട്ട് സാധിക്കുന്നു. ഇതുപോലെ തന്നെ നമ്മളുടെ വ്യക്തി ജീവിതത്തിനകത്തും നമ്മുടെ സഭാ ജീവിതത്തിനകത്തും നമ്മുടെ സമൂഹമായിട്ടും തന്നെ ഒരു ട്രാൻസ്ഫോർമേഷന്റെ സമയമാണ് ഈ നോമ്പ് സമയം എന്ന് പറയുന്നത്. നമ്മൾ റിട്രീറ്റുകളൊക്കെ നടത്തുമ്പോൾ അത് അച്ഛന്മാർ വന്നു നടത്തി പോയി പള്ളിയുടെ കാര്യങ്ങളായി, അതല്ല, സഭയാഗമാനം തന്നെ, സഭയാഗമാനം നേതാക്കന്മാർ മുതൽ താഴെയുള്ളവർ വരെ, താഴെയുള്ളവർ മുതൽ നേതാക്കന്മാർ വരെ എല്ലാവരും ഈ ഒരു രട്ടിലും വെണ്ണീരിലും ഇതിന് ഉപവസിക്കേണ്ടുന്നതായ ഒരു സമയമാണ്. അത് ചെയ്യാനായിട്ട് തന്നെ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലാണ് നമ്മൾ നോക്കുമ്പോൾ നോമ്പിനെ കുറിച്ച് പറയുന്നിടത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇതിനോ നീ നോമ്പെന്ന് പറയുന്നത്? തലയെ വേദത്തെ പോലെ കുനിക്കുക, ചാരം തിന്നുക, രട്ടിലിരിക്കുക, ഇതാണോ? അതല്ല, നീ ചെയ്യേണ്ടുന്നതായ ഒരു കാര്യമുണ്ട്. നിന്റെ കണ്ണിൽ നോക്കിക്കഴിയുമ്പോൾ നീ ദയാതൽപരനായിട്ടിരിക്കണം. നിന്റെ വീട്ടിൽ അഗതികളെ കണ്ടു കഴിഞ്ഞാൽ ചേർത്തുകൊള്ളണം. ഭക്ഷണമില്ലാത്തവന് നീ ഭക്ഷണം കൊടുക്കണം, വസ്ത്രമില്ലാത്തവന് നീ വസ്ത്രം കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ അടുത്ത നാൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഇടയില് നമ്മുടെ സമൂഹത്തില് നമ്മൾ നമ്മുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകള് സിറിയ തുടങ്ങിയ സ്ഥലങ്ങളില് സിറിയയിലെ ക്രൈസിസിനെ കുറിച്ച് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞാൽ കേട്ടിട്ട് കാര്യമില്ല, കാരണം നിങ്ങൾ ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ അത് മാത്രമേ ഇപ്പൊ കേൾക്കാനായിട്ടുള്ളൂ. അവിടെ കാണുമ്പോൾ എന്ത് മാത്രം ആളുകളാണ് റെഫ്യൂജീസ് ആയിട്ട് പോയിരിക്കുന്നത്, ഭക്ഷണമില്ലാതെ, വസ്ത്രമില്ലാതെ, ഇരിക്കാൻ സ്ഥലമില്ലാതെ, കിടക്കാൻ സ്ഥലമില്ലാതെ അശരണരായിട്ടുള്ള ആളുകളുണ്ട്. അവരെ നോക്കാൻ നമുക്ക് താല്പര്യമുണ്ടോ? നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യുവാനായിട്ട് സാധിക്കുമോ? പല രക്ഷാപ്രവർത്തനങ്ങളും യുണൈറ്റഡ് നേഷൻസും ഒക്കെ ഇതിനകത്ത് വളരെയധികം കാര്യമായിട്ട് പ്രവർത്തിക്കുന്നു. ഞാൻ ഓർക്കുന്നു, എന്നെ ചിന്തിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. നമ്മൾ നോമ്പും പ്രാർത്ഥനയൊക്കെ പറയുന്നുണ്ട്, ദയാതൽപരരായിരിക്കണമെന്ന് പറയുന്നുണ്ട്. ക്രിസ്മസ് സമയത്താണ് ഞാൻ എനിക്ക് തോന്നുന്ന അങ്ങനെയുള്ള ഒരു ഒരു റിക്വസ്റ്റ് നമ്മുടെ പള്ളികളിലെല്ലാം എല്ലാവരുടെ അടുത്തും ഒക്കെ പറയുകയുണ്ടായി.
ഞാൻ ഒന്ന് ചിലരോടൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ആരാണെന്നോ ഒന്നും ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നില്ല. അപ്പൊ പറഞ്ഞു ഒരു കമന്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്നോട് പറഞ്ഞു, അച്ഛോ ഞങ്ങളുടെ ഇവിടുത്തെ പള്ളിയിലെ കാര്യം കഴിഞ്ഞു താട്ട്, ശ്രീയായിലെ കാര്യം. നമ്മുടെ എല്ലാം നോട്ടം നമ്മുടെ സഹോദരൻ എന്ന് പറയുന്നത് എന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. വി ആർ വെരി സെൽഫിഷ്. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആദാമിനെ മനുഷ്യ രാശിയെ മുഴുവനും സഹോദരങ്ങളാക്കിയാണ് വെച്ചിരിക്കുന്നത്. ന്യായം നീതി പ്രവർത്തിപ്പാനും ന്യായം പ്രവർത്തിപ്പാനും തക്കവണ് ഈ സമൂഹത്തിന് മുഴുവനും ന്യായം ഉണ്ടാക്കി കൊടുക്കാനാണ് ക്രൈസ്തവ സമൂഹത്തെ വെച്ചിരിക്കുന്നത്. അതല്ലാതെ നമ്മുടെ സെൽഫിഷ് ആയിട്ട് നമ്മുടെ സെക്ലൂഡഡ് ആയിട്ട് ഒരു മണൽ വിഷന് വേണ്ടിയിട്ടല്ല നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മള് വളരെ ശക്തമായിട്ട്, നിങ്ങളെല്ലാം കേട്ടു, ന്യൂസിനകത്തൊക്കെയും കണ്ടു, ഒരു കേലി വ്യൂള എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവിടെ പോയി പ്രയാസം. അവരുടെ വീട്ടുകാരായിട്ട് ഒന്നുമല്ല, അവരുടെ അമ്മാച്ചന്റെ മക്കളായിട്ടൊന്നുമല്ല പോയത്. കഷ്ടത അനുഭവിക്കുന്ന ആളുകളെ കണ്ടപ്പോൾ ഒരു കമ്പാഷനേറ്റ് ഹാർട്ട് ഉണ്ടായതുകൊണ്ട് അവിടെ പോയി സഹകരിക്കാനായിട്ട്, സഹായിക്കാനായിട്ട് പോയി. അവിടെ പോയി സഹായിക്കാൻ പോയി, പക്ഷെങ്കിൽ ദൈവവിധി മറ്റൊരു വിധത്തിലായി. ബട്ട് അതുപോലെ സ്വന്തം ജീവനെ പോലും ബലി കഴിച്ചാണെങ്കിലും മറ്റുള്ളവരുടെ പ്രയാസത്തിനകത്തേക്ക് കഷ്ടതയിലേക്ക് പോകുമ്പോൾ മാത്രമേ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് അർത്ഥമുണ്ടാവുകയുള്ളൂ. അവിടെങ്കിൽ മാത്രമേ നമ്മൾ ദയാതൽപരായിരിക്കുന്നുള്ളൂ എന്നുള്ളത് പലപ്പോഴും നമ്മുടെ ചിന്താഗതികളില്, എന്റേത്, എന്റെ കുട്ടികളുടേത്, എന്റെ വീട്, എന്റെ പള്ളി, എന്റെ സമൂഹം, അല്ലെങ്കിൽ കേരളത്തിൽ എവിടെങ്കിലും ആർക്കെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ആ ഒക്കെ 50 രൂപ കൊടുത്തേരെ പിള്ളേർ പഠിച്ചോട്ടെ എന്ന് പറയും. ദാറ്റ് ഈസ് നോട്ട് വാട്ട് വി നീഡ് ടു ഡു. ലുക്ക് അറ്റ് ദാറ്റ് വൺ. നമ്മൾ പത്രത്തിനകത്തൊക്കെ വായിക്കുന്നുണ്ട് കൊച്ചുകുട്ടികളെ കഴുത്തെ നമ്പർ വിട്ടിട്ട് ഇതേണ്ട 25 രൂപ ഡോളറിന് വിൽക്കും, $9 വിൽക്കുമെന്ന് പറഞ്ഞ് കൊച്ചുകുട്ടികളെ കൊണ്ട് കൊടുക്കുന്ന അധമന്മാരെ കുറിച്ച് നിൽക്കുമ്പോൾ അവിടെ ധാർമ്മികമായിട്ടുള്ള ദോഷം നമ്മളിൽ ഉണ്ടാകുകയും ഈ ലോകത്ത് തന്നെ സമൂഹത്തിൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. പലപ്പോഴും നമ്മൾ പ്രവർത്തിക്കാനായിട്ട് മടിക്കും. ചിലപ്പോൾ ഞാൻ ചില നേതാക്കന്മാരോടൊക്കെ സംസാരിക്കുക, എന്താ നമ്മൾ ഇങ്ങനെയൊക്കെ പോയ പാരല്ലോ, നമ്മുടെ ചർച്ചിന്റെ കാര്യഗതികൾ ഇങ്ങനെ വഴക്കം വയ്യാവേലിയായിട്ട് പോയ ഒക്കുകയല്ലേ, വി ഹാവ് ടു ചേഞ്ച് സംതിങ്. അല്ല, കൂടുതൽ സംസാരിച്ചെല്ലാം കഴിയുമ്പോൾ ഒരു എന്നതാണേലും ദൈവത്തിന്റെ സഭയാണ്, ദൈവം നോക്കിക്കോളും. വളരെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കമന്റാണ്. ദൈവത്തിന്റെ സഭയാ, ദൈവം നോക്കിക്കോളും. വൈ ഇൻ ദ വേൾഡ് ഹി ഹാസ് എൻട്രസ്റ്റഡ് ദാറ്റ് റെസ്പോൺസിബിലിറ്റി വിത്ത് യു ആൻഡ് മീ. നമ്മൾ ഓരോരുത്തരെയും ആചരിക്കുക. മോശയോട് ദൈവം പറയുന്നുണ്ട്, ഈ ഒരു 70 പേരെ മോശക്കെതിരെ മിരിയാമും അഹരോനും ഒക്കെ ഒന്ന് പ്രതികരിച്ച സമയത്ത് മോശ ദൈവത്തോട് പോയി പറഞ്ഞു, ദൈവം ഇങ്ങനെയൊക്കെ പോയാൽ ഒക്കില്ല, നീ ഒരു കാര്യം ചെയ്യും, ഒരു 70 പേരെ ഇനി വിളിച്ചോണ്ടു. ആ 70 പേരെയും കൂടി ഞാൻ ആക്കാം, അവരും ഈ ജനത്തോട് പോയി പ്രവചിക്കും. ആ 70 പേരെയും കൂടി ആയിക്കഴിയുമ്പോൾ നീ തന്നെയല്ല, ഈ 70 പേരും കൂടെ നിനക്ക് സഹായികളായിട്ട് വരും. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ, അതായത് ഇസ്രായേൽ ജനത്തെ മുഴുവനും സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ സഭയെ നോക്കാനുള്ള ഉത്തരവാദിത്തം നമ്മുടേത്. എന്തായി സഭയെന്ന് പറയപ്പെടും? സഭ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ശരീരമാണ് നമ്മൾ പറയുന്നത്, ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണെന്ന് പറയുന്നു. അത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. സോ പ്രവചിക്കാനായിട്ടുള്ള ഉത്തരവാദിത്തം, പ്രവർത്തിക്കാനായിട്ടുള്ള ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വലി ഒതുങ്ങി തീർന്നിരിക്കുകയാണ്. അത് ദയാതൽപരനായിട്ടിരിപ്പാൻ, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിട്ട് ഇരിപ്പാനും നമ്മൾ ഓരോ ദിവസവും ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മൾ എത്രയോ ലക്ഷ്മിയിലാണ് കഴിയുന്നത് നോക്കണം. ലോകത്തുള്ള ജനത്തിന്റെ 50% ആള്, 3 ബില്യണിൽ കൂടുതൽ ആളുകൾ ഒരു നേരത്തെ ഒരു ബിഗ് മാക്ക് മേടിക്കാൻ എന്ത വിലയാവും? ഇപ്പോഴത്തെ ഇവിടൊക്കെ ഫ്ലോറിഡ 3 രൂപ അമിച്ചുവാണെന്ന് എനിക്ക് തോന്നുന്നത്. അവിടുത്തെ മറ്റു പലയിടത്തും എനിക്കറിയാൻ പാടില്ല. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, ഇവിടെ കണക്ക് പറയുന്നത് $2.5 താഴെ ഒരു ദിവസം കിട്ടുന്നതുകൊണ്ടാണ് 3.5 ബില്യൺ ജനങ്ങൾ താമസിക്കുന്നതെന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാപ്പി, മക്ഡോണൽഡ്സ് പോയി ഒരു കാപ്പി, ഒരു ബിഗ് മാക്ക് മേടിച്ചു കഴിഞ്ഞാൽ 6 രൂപ ആകും. നമ്മൾ ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ പണം പോലും ആകുന്നില്ല, ഇല്ല അവർക്ക്. അതുപോലെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന സമൂഹങ്ങളുണ്ട്. അവിടെ വേറെ വെറൈറ്റീസ്, അവിടൊക്കെയും നമ്മളിപ്പോ നമ്മളെ കൊണ്ട് നമ്മുടെ ഈ പ്രാർത്ഥനായോഗത്തെ ഗ്രൂപ്പിനെ കൊണ്ട് ചെയ്യാമെന്നുള്ളതല്ല, പ്രാർത്ഥനായോഗ ഗ്രൂപ്പിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് സാധിക്കും, അതുപോലെ മറ്റുള്ളവരെ ചിന്തിപ്പിക്കാനായിട്ട് സാധിക്കും. ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ ഒരു ചേഞ്ചസിന്റെ ഒരു അല്പം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്ന ഭർത്താവ് പറയുന്നുണ്ട്. അല്പം ചിന്താഗതികൾ മറ്റനേകരെ ചിന്തിപ്പിക്കാനായിട്ട് സാധിക്കും. നമ്മുടെയൊക്കെയും പ്രവർത്തനത്തിൽ മാറ്റം വരേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഈ ആംഗ്യർ തിയോളജിയും ആംഗ്യർ പ്രാർത്ഥനയും ക്രിസ്ത്യാനിയായിട്ടിരുന്നാ പോരാ, ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സമൂഹമായിട്ട് വരണം. എങ്കിൽ മാത്രമേ നമ്മുടെ നോമ്പ് ഒരു വളരെ അർത്ഥവത്തായിട്ട് ജീവനുള്ളത് ആയിട്ട് വരികയുള്ളൂ. മൂന്നാമത് പറയുന്ന കാര്യം, ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ താഴ്മയോടെ ഇരിപ്പാനും അല്ലാതെ എന്താകുന്നു ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന്. ബഹുമാനപ്പെട്ട അച്ഛൻ, ഞാൻ ചിലപ്പോൾ രണ്ടോ മൂന്നോ മിനിറ്റ് കൂടെ കൂടുതലെടുക്കും, കുഴപ്പമില്ലല്ലോ. ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. താഴ്മയോടെ ദൈവസന്നദ്ധിയിലിരിക്കുക, എന്താ താഴ്മയോടെ ദൈവസന്നദ്ധിയിലിരിക്കുക എന്ന് പറയുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരാളുണ്ട്, വളരെ താഴ്മയുള്ള ഒരു മനുഷ്യന, അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പാട്ട് പാടാറുണ്ട്. സൗമ്യൻ മോശ പ്രാർത്ഥന മൂലം വിഭജിച്ചായി ഭൂതം നീങ്ങി ദുഷ്ടൻ പറവോൻ മുങ്ങിപ്പോയി. അപ്പോൾ സൗമ്യനായിട്ടുള്ള മോശ, യഹോവ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്തുള്ളതില് എല്ലാവരും വലിയ സൗമ്യനായിട്ടുള്ള ഒരാളാണ് മോശ. നമ്പേഴ്സിന്റെ 12-ാം അധ്യായത്തിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെയുള്ളതായ ആ മോശ സൗമ്യതയോടുകൂടി മാത്രമാണ്. എനിക്ക് മോശയെ കുറിച്ച് ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ അദ്ദേഹം മിദ്യാനിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ല, ഈ മിശ്രയമിനെ അടിച്ചു വന്നപ്പോ ഞാൻ ഈ പാട്ട് പാടാൻ പറഞ്ഞു പറഞ്ഞു. മോശം ഇത്ര സൗമ്യനായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് കൂടുതൽ മോശയെ കുറിച്ച് വായിച്ച് പഠിച്ചു വന്ന സമയത്താണ് വളരെ സൗമ്യനായിട്ട് തന്നെ ദൈവത്തിന് മുഴുവനും പ്രയോറിറ്റി കൊടുത്ത് പ്രവർത്തിച്ച് വന്നിട്ടുള്ള ഒരാളായിരുന്നു മോശ എന്ന് പറയുന്നത്. മോശയുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നതായ കാര്യം താഴ്മയോടുകൂടി ഈ ജനത്തെ മുഴുവനും നയിച്ചുകൊണ്ടു പോകാനായിട്ട്. എവിടെ പ്രയാസം വന്നു കഴിഞ്ഞാലും മോശയുടെ ആദ്യകാലത്തുണ്ടായിരുന്ന ചിന്താഗതികളെല്ലാം മാറിക്കഴിഞ്ഞിട്ട് മോശ ദൈവത്തിന്റെ സന്നിധിയിൽ, യഹോവയുടെ സന്നിധിയിൽ ചെന്നിട്ട് ഓരോ കാര്യങ്ങളും ചോദിച്ചു. അപ്പോൾ ഒരു ക്രൈസ്തവ സഭയായിട്ട് സമൂഹമായിട്ട് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്കാണ്. ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാം പല വിഷയങ്ങളും സഭയില് കേരളത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്പ്ലിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, വഴക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ കോടതി പോകണ്ട, ദൈവത്തിന്റെ സന്നിധിയിലോട്ട് പോയി ദൈവമേ എന്നാ ചെയ്യേണ്ടിയെന്ന് ചോദിക്കുക. അവിടാണ് സൗമ്യൻ മോശയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ സൗമ്യതയോടുകൂടി പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു കാര്യം, വി ഹാവ് ടു ബി അവെയർ ഓഫ് അവർ ഓൺ ഫോൾട്ട് ഫൈൻഡിങ് ഫോൾട്ട് വിത്ത് അതേഴ്സ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെയും നമ്മൾ മറ്റുള്ളവരിലേക്കാണ്, നമ്മുടെ കോൺവെർസേഷൻ എല്ലാം വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് പോകും. വേണ്ട, ഇൻവേർട്ടിലേക്ക് നമ്മൾ നോക്കണം. നമുക്ക് അപ്രേമിനെ പോലെ പാടാനൊക്കെ എനിക്കറിയാൻ പാടില്ല. നിങ്ങളൊക്കെ ഒരു പക്ഷെ ഈ പാർട്ടികൾ പാടിയിരുന്നായിരിക്കും ഞാൻ എഴുതി, ബട്ട് ഐ വിൽ ജസ്റ്റ് സിംഗ് വൺ ലൈൻ ഓൺ ഇറ്റ്. പോലെ നറിയവൻ ഭൂമിയിലില്ല, എന്നോട് സമമായില്ലൊന്നും. അത് നമ്മളെ കുറിച്ചുള്ളതായ വളരെ ഹമ്പിൾ ആയിട്ടുള്ളതായ ഒരു റെക്കഗ്നിഷൻ. അതുപോലെ തന്നെ പിന്നെ പാടുന്നുണ്ട്, ഭൂമി നമ്മള് ഈ ഭൂമിയില് ഞാനൊരു നശ്വര രൂപം മാത്രമാണ്, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറിപ്പോകുന്ന ഒരാളാണ് ചിന്തിക്കാറുണ്ട്. അപ്പോൾ നമ്മളെ കുറിച്ചുള്ളതായ അവയർനെസ് ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരെക്കാൾ നമ്മൾ വളരെ ഹമ്പിളാണ്. ഹമ്പിൾ ആയിട്ട് പറയുമ്പോൾ ദാറ്റ് ഡസ് നോട്ട് മീൻ ഇറ്റ്സ് എ ലോ സെൽഫ് എസ്റ്റീം. യു ക്യാൻ ഹാവ് ദി good assertiveness, but at the same time have the humble humility. മൂന്നാമത് ഈ ഹമ്പിളായിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇൻക്ലൂഡിംഗിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ഓരോ നോമ്പിന്റെ ഓരോ ദിവസവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് അനുഗ്രഹപ്രകാരമായിരിക്കും. നമ്മുടെ പ്രാർത്ഥന പുസ്തകത്തിന് നമ്മൾ പറയുന്നുണ്ട്, ആ നിന്നാത്മാവിനുള്ളിൽ ദിവസം പ്രതിപാർത്തിടണമേ, മൗനം ദീക്ഷിക്കാതെ സമാനത്തോടതു വാഴണമേ. പരിശുദ്ധാത്മാവ് കർത്താവേ എൻ പ്രാർത്ഥന ും ശുദ്ധിയുമുള്ള ഇന്നാത്മാവിനെ എന്നുള്ളിൽ നന്നായും പുതുക്കണമേ. ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ പുതുക്കി ആ പരിശുദ്ധാത്മാവ് മൗനം ദീക്ഷിക്കാതെ സമാധാനത്തോടെ വാണു. യഹോവ പറയുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കുന്ന എന്താണ്? നീതി പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ
സമാ താഴ്മയോടുകൂടി മാത്രമേ പലപ്പോഴും നമ്മുടെ ജീവിതത്തില് നമ്മുടേതായിട്ടുള്ള ആ പ്രസ്റ്റീജ് നമ്മുടേതായിട്ടുള്ള സ്ഥാനത്തില് ഇങ്ങനെ അധികാരത്തിൽ നമ്മൾ ഒതുങ്ങി നിൽക്കും. അധികാരമല്ല, ജീവന്റെ സന്നദ്ധിയിൽ നോക്കിക്കഴിയുമ്പോൾ ഒന്നുമില്ലാത്തവരാണ്. ഭൂമിയെ ഞാനൊരു പൊടിയും ചപ്പും, നാദാ ദുഃഖിതനും ഭൂമിയിലെ പൊടിയും ചെപ്പും, വീതിയിലെ ചേർച്ചാരവുമാം ഞാൻ യാചിക്കുന്നേ, പരിശുദ്ധനായ അപ്രയം പാടുന്നതാണ്. അത് കവിഞ്ഞ് നമുക്കൊന്നുമില്ല, നമ്മൾ വളരെ നൈമിഷികമായിട്ടുള്ള ജീവിതത്തിൽ കഴിയുന്നവരാണ്. അതിനെക്കുറിച്ചുള്ളതായ ആ അവയർനെസ് ഉണ്ടാകുക. ആ അവയർനെസ് ഉണ്ടായിരിക്കുമ്പോൾ വീണ്ടും നമ്മളെ ഓർപ്പിക്കുന്നു കർത്താവ്, ശുശ്രൂഷിക്കാനല്ല, ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുപടിയായി നൽകുവാനുമായിട്ട് അത്രേ വന്നിരിക്കുന്നതെന്ന് പൗലോസ് ശ്ലീഹാവിനെ കുറിച്ച് ഫിലിപ്പ ലേഖനത്തിനകത്ത് ഓർപ്പിക്കുന്നുണ്ട്. ജീവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപത്തിൽ, മനുഷ്യനായി ദാസരൂപത്തിൽ അവൻ വിളങ്ങി കുരിശിലെ മരണത്തോളം തന്നെത്താൻ ത്യജിച്ച ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ ലീഡർഷിപ്പും അതേപോലെയുള്ളതാണ്. സെർവന്റ് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് അതിലൂടെ വന്നു കഴിയുമ്പോൾ സമൂഹത്തിന് മാറ്റം വരുവാനായിട്ട് സാധിക്കും. വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലുള്ളതായ മാറ്റം വരണം, സമൂഹത്തിലുള്ളതായ മാറ്റം വരണം, സഭയായിട്ട് മാറ്റം വരണം. അങ്ങനെ വരുമ്പോൾ ഈ നോമ്പ് നമുക്ക് അനുഗ്രഹകരമായിരിക്കും. ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. മൂന്ന് കാര്യങ്ങളാണ് ഓർപ്പിച്ചത്. ഒന്ന്, ശാപ്രവാചന്റെ പുസ്തകത്തിൽ ഓർപ്പിക്കുന്നു, നീതി പ്രവർത്തിക്കുക. എന്താണ്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? എല്ലാ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത് വരണം. ദയുള്ളവരായിരിക്കണം. ആ ദയ എന്ന് പറയുന്നത് സെൽഫിഷ് ആവരുത്, സെൽഫ് സെന്റേഡ് ആവരുത്. ഇറ്റ് ഹാസ് ടു ഗോ ബിയോണ്ട് അവർ ബൗണ്ടറി, ബിയോണ്ട് അവർ ചർച്ച്, ബിയോണ്ട് അവർ കമ്മ്യൂണിറ്റി, ബിയോണ്ട് അവർ നേഷൻ, ബിയോണ്ട് അവർ സൊസൈറ്റി, ഓൾ ഓവർ ദ വേൾഡ്. ഇറ്റ് ഹാസ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ്. ദെൻ ഇറ്റ് ഹാസ് ടു ബി എ ഹംബിൾ ഹ്യൂമിലിറ്റിയോട് കൂടിയിട്ടുള്ളതായ സേവനം ആയിരിക്കണം. അതായിരിക്കണം നമുക്ക് അനുഗ്രഹമായിട്ട് വരുന്നത്. ഒരൊറ്റക്കാരി കൂടെ ഈ നോമ്പോടുകൂടി ഉപവാസം എന്നൊരു വാക്ക് ഉപവാസം എന്നുള്ള വാക്കിനെ ഒന്ന് ഡിഫൈൻ ചെയ്ത് തരാം. ഉപവസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത്, ഉപനിഷത്ത് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അടുത്തിരിക്കുന്നതിന് ഉപനിഷത്ത് എന്ന് പറയും. ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തിരിക്കുക എന്ന, ആരുടെ അടുത്തിരിക്കാനാ? ദൈവത്തിന്റെ അടുത്തിരിക്കാനാ. ദൈവത്തിന്റെ അടുത്തിരിക്കുന്ന സമയം. പിന്നെ മറ്റൊരർത്ഥം ഉപവാസത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാതിരിക്കാൻ നമ്മൾ ഉപവാസം എന്ന് പറഞ്ഞു. അർത്ഥം ഉപവാസം ജീവിക്കാൻ, അല്പം ജീവിക്കുന്നത്, അതായത് അതി കൂടുതലിന്റെ ആവശ്യമില്ല. ഒഴുകി നോമ്പും ഈ ഉപവാസവും ദൈവത്തോട് അടുത്തിരിക്കുന്നതും നമ്മളെ തന്നെ വയ്ക്കുന്നതും മറ്റുള്ളവരെ സഹായിക്കുന്നതുമായിട്ടുള്ള ജീവപരമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്കായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കും. പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ആൻഡ് ഓൾസോ താങ്ക് യു അച്ഛൻ ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.
യഹോവയുടെ പുസ്തകം 6:8 വാക്യത്തെ ആസ്പദമാക്കി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോയി സാങ്കോളിയേശൻ വളരെ ശ്രേഷ്ഠമായ പ്രൗഢ ഗംഭീരമായ ഒരു മെസ്സേജാണ് നമുക്ക് നൽകിയത്. നമുക്കറിയാം മീഹാപ്രവാചകൻ ഈ വാക്യം വായിക്കുമ്പോൾ വളരെ പവർഫുൾ മൈൻഡോടാണ് മീഹാപ്രവാചകൻ നിർദ്ദേശം നൽകുന്നത്. അത് കൊടുക്കുന്നത് തന്നെ നമുക്ക് വായിച്ചു നോക്കി അറിയാം, വളരെ ക്രൂരരും ദുഷ്ടരുമായ ഒരു കൂട്ടം ആളുകൾക്കാണ് അത് കൊടുക്കുന്നത്. ഏത് സമയത്ത് എന്തും ചെയ്യാവുന്ന ഒരു കൂട്ടം ആളുകളുടെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് മീഹാപ്രവാചകൻ വളരെ ശക്തിയോടുകൂടി, ഫോർസോടുകൂടി നിങ്ങൾ കാണും അവരുടെ മനസ്സിൽ അതുവരെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടുകളെ തകർത്തെറിഞ്ഞുകൊണ്ട് ഒരു പുതിയ കാഴ്ചപ്പാട്, ദൈവം എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഹൃദയത്തിൽ വരച്ചുകാട്ടിയ ഒരു സംഭവമാണ് മീഹാപ്രവാചകൻ പുസ്തകം 6:5 സാമാക്യം. ആ ഒരു ബഹുമാനപ്പെട്ട പൈങ്കോളേജിൽ പ്രസംഗിച്ചപ്പോൾ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് മീഹാപ്രവാചകന്റെ ആ ഒരു ശക്തിയോടുകൂടി, ആ ഒരു പവർഫുള്ളോടുകൂടിയാണ് അച്ഛനും നമ്മളോട് ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ ശ്രേഷ്ഠമായ ചില സന്ദേശങ്ങൾ നൽകിയത്. വളരെ അസ്വസ്ഥമായിട്ടുള്ള ചില സന്ദേശങ്ങളാണ് നൽകിയത്. ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്തൊക്കെയാണ് ദൈവം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്, ദയയും താഴ്മയും നീതിയും ദൈവസമിതി വിശ്വസിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ വളരെ ശ്രേഷ്ഠമായ ഒരു ചിന്ത നമുക്ക് നൽകി. എനിക്ക് അച്ഛനെ വളരെ വ്യക്തമായിട്ട് അറിയാം. ഞാൻ സുൽത്താൻബത്തേരി ഭദ്രാസനത്തിൽ ക്ഷമാസനാട്ടിരിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു അച്ഛനെ അവിടെ വരികയും ദളിത് സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുവാൻ തക്കവണ്ണം അച്ഛൻ നേതൃത്വം നൽകി ഒരു കൂട്ടം ആളുകളെ കൊണ്ട് അച്ഛനെ സഹായം ചെയ്തുകൊണ്ട് പല പാവപ്പെട്ട ആളുകൾക്കും വീട് കൊടുക്കത്തക്കവണ്ണം ഒക്കെ അച്ഛനത്
വളരെ ശ്രമികളോടുകൂടി താല്പര്യത്തോടുകൂടി ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്ത ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. അച്ഛൻ അവിടെ വന്ന് ആളുകളെയൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുവാൻ തക്കവണ്ണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ താല്പര്യം കാണിക്കുന്ന അച്ഛനോടുകൂടിയാണ് മൈനോളി അച്ഛൻ നമ്മളൊരു കാര്യം കൂടെ ഓർപ്പിക്കാനായിട്ട് ഞാനിത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും നമ്മുടെ നോമ്പിൽ നോമ്പ് പൂർണ്ണമാകുന്നത് കുറെ പ്രാർത്ഥനകൾ ഉരുവിട്ടത് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ഊർജ്ജതോ അതൊക്കെ അതിന്റെ ഏറ്റവും പ്രധാന ഭാഗം തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ അച്ഛൻ നമ്മളെ ഓർപ്പിച്ചതുപോലെ നമുക്ക് ലഭിച്ച ദൈവം തന്നിരിക്കുന്ന ഒരു പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോഴാണ് തീർച്ചയായിട്ടും നോമ്പ് പൂർണ്ണമാകുന്നത്. എല്ലാത്തും നോമ്പ് അത്ര അപൂർണമാണ്. നമ്മള് അച്ഛൻ പറഞ്ഞതുപോലെ സ്വാർത്ഥമായിട്ട് നമ്മൾ കുറെ പണം ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങേ മുളക്കിരുന്ന് വലിയ പ്രാർത്ഥന നടത്തുന്നത് തീർച്ചയായിട്ടും യശയപ്രവാചകം പറഞ്ഞതുപോലെ നിങ്ങൾ മുഖം ഉയർത്തുമ്പോൾ ഞാനൊക്കെ നിങ്ങൾ കൈ മലർത്തുമ്പോൾ ഞാൻ മുഖം വളർച്ചെന്ന് പറയുന്ന അവസ്ഥയാകും. അത് നല്ലൊരു പ്രചോദനമാണ്. ഈ ഒരു പ്രത്യേകിച്ച് ഒരേ നോമ്പിലേക്കുള്ള ഒരു പ്രവേശനത്തിന് നല്ലൊരു ആഹ്വാനമാണ് അച്ഛന്റെ വാക്കുകൾ കൂടി നമുക്ക് ലഭിച്ചത്. ശ്രേഷ്ഠമായ ഗുരുവാണ് നമ്മൾ ഭംഗിയാക്കിയ ബഹുമാനപ്പെട്ട ജോലി സംഗീതാധിഷ്ഠനോടുള്ള നന്ദി ഈ പ്രാർത്ഥന കൂട്ടാക്കാരുടെ പേരിൽ വളരെ സ്നേഹത്തോടെ അറിയിക്കുന്നു. തുടർന്നും അച്ഛന്റെ സാന്നിധ്യവും ശ്രദ്ധയും താല്പര്യവും ഒക്കെ ഈ ഒരു ശുശ്രൂഷയിൽ ഉണ്ടാകണം എന്ന് വളരെ വിനയത്തോടുകൂടി അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴ് വിശ്വാസത്തിൽ ചേർന്ന് ഗീതം ആലപിക്കും. അതിനെ തുടർന്ന് പ്രത്യേക പ്രാർത്ഥന ആരംഭിക്കുന്നു.
സുവിശേഷ ഗീതങ്ങളിലെ 227-ാമത്തെ ഗീതം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുമ്പായി നമുക്ക് ചേർന്ന് സ്നേഹ പീതാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു
ശാന്തമ്മ, അതുപോലെ പ്രേംതിരുമറായിട്ട് ചികിത്സയിലായിരിക്കുന്ന രാജി, അതുപോലെ അനിയൻ ആലി, അതുപോലെ തന്നെ നമ്മുടെ രാജൻ, ചെറിയൊരു സർജറി ഉണ്ട്. വലിയ സർജറി ഒന്നുമല്ല, അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കുന്നുണ്ടല്ല, ചെറിയൊരു സർജറി ഉണ്ട്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറ്റാരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ അവരെ ദൈവ സംഗതിയിൽ ഓർത്ത് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും.
പക്ഷേ എന്റെ ഒരു കൊച്ചു ആഞ്ജലീന എബ്രഹാം ഫ്ലോറിഡയിലെ
ഞാൻ എന്റെ കണ്ണുകൾ പർവ്വതത്തിൽ കയറ്റി ഉയർത്തുന്നു. എന്റെ സഹായക്കാർ എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും കോമേശ്വരക്ക ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ നിന്നാവുന്നു. ഹൃദയം മുറങ്ങിയിരിക്കുന്നവർക്ക് ധൈര്യം നൽകുകയും മനോവേദന ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ തമ്പുരാനെ, അനുഗ്രഹീതമായ ബുധനാഴ്ചയിൽ അങ്ങയുടെ സന്നിധിയിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒരേ മനസ്സോടുകൂടി ചേർന്നിരിപ്പാനും തിരുവചനം കേൾപ്പാനും ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ദൈവിയാനം ഉളവാക്കുവാനും അതോടൊപ്പം ഞങ്ങളെ സ്നേഹിക്കുന്ന രോഗികളെ അങ്ങേരെ മുമ്പാകെ വന്ന് ഓർമ്മയിലിരിക്കുവാനും പ്രാർത്ഥിക്കാനും സന്നാവശ്യവാസം സ്തുതിക്കുന്നു. എന്റെ സന്നിധി ഒരുമിച്ച് കൂടുന്നവരെ വാഴ്ത്തുകയും അവരെ ധന്യരാക്കുകയും ചെയ്യുന്ന കാരുണ്യവാനെ, ഐക്യ മനോഭാവത്തോടും സ്നേഹചന്തയോടും അങ്ങയോട് ചേർന്ന് നിൽപ്പാണ്ടത്തോളം ഞങ്ങളെയൊക്കെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവിടെ വ്യാപരിക്കണമേ. അങ്ങയുടെ സ്നേഹം ഞങ്ങളെ ഉറപ്പിക്കണമേ. ഞങ്ങൾ സ്നേഹിക്കപ്പെട്ടവണ്ണം വിശുദ്ധിയോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ജീവിതത്തിന്റെ വഴിത്താരയിൽ കൂടി യാത്ര ചെയ്യുമ്പോഴും ഏത് പരിവൃത്ത തലങ്ങളിൽ കൂടി പ്രയാണം ചെയ്യുമ്പോഴും എല്ലാ നൊമ്പരങ്ങൾക്കും അപ്പുറമായി കരം പിടിച്ച് സഹായിക്കുന്ന ദൈവത്തിന്റെ ഹസ്തം കൂടെയുണ്ടെന്നുള്ള ബോധ്യം, ജീവിതത്തിന്റെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാനുള്ള ആവേശമായ നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ കേൾക്കുന്ന വാക്കുകളൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീക പരിവർത്തനത്തിനും നിദാനമാകത്തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ സംഗീത വിശുദ്ധിയോടും ശ്രദ്ധയോടും വളരുവാനും ചലിക്കുവാനും ഞങ്ങളെ ഇടയാക്കണമേ. പ്രത്യേകിച്ചും ഒരു രോഗികളായ വരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവർക്കൊക്കെ ഇതുവരെ അവരുടെ സൗഖ്യവും ആശ്വാസമായിരുന്നു, തുടർന്നും അങ്ങനെ ആയിരിക്കണമേ. ഞങ്ങളൊക്കെ ഇത്രമാത്രം ആശ്വസിപ്പിച്ചാലും അതിന്റെ അപ്പുറമായ ദൈവിക സാന്നിധ്യത്തിന്റെ ബലം അവർക്ക് കൂട്ടായിരിക്കണമേ. ആ ജീവിത വേദനയുടെ നൊമ്പരങ്ങളുടെ മധ്യത്തിലും ആ വേദനയിൽ ആഴത്തെ മറയ്ക്കുന്ന ദൈവിക തരങ്ങളുടെ സുഖം തിരിച്ചറിഞ്ഞ് അത് സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ച് മറ്റുള്ളവരെയും ആ സുഖത്തിന്റെ നന്മ പകർന്നു കൊടുക്കുവാൻ തക്കവണമുള്ള ആത്മീയ തലങ്ങളിലേക്ക് ബോധങ്ങളിലേക്ക് അവരെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ എല്ലാവരെയും തുടർന്ന് വാഴ്ത്തണമേ, ബലപ്പെടുത്തണമേ. അങ്ങ് ഈ ലോകത്തിലും നിലനിൽക്കുന്നു. അങ്ങയുടെ സൗഖ്യവും അന്വേഷിക്കുന്നവർക്ക് ഇന്ന് ഉണ്ടെന്നുള്ള വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്ക് അവർക്കും മറ്റുള്ളവർക്കും എത്തിച്ചേരുവാൻ തക്കവണ്ണം അങ്ങയുടെ സൗഖ്യദായകമായ സ്പർശനം അന്നുണ്ടായിരുന്നതുപോലെ ഇന്ന് ലഭിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. ഓരോ നിമിഷവും അങ്ങയുടെ ശ്രദ്ധയിലാണല്ലോ ഞങ്ങൾ നടക്കുന്നു നയിക്കപ്പെടുന്നതൊക്കെ. ആ ശ്രദ്ധ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണമേ. കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടിയിരിക്കുമെന്ന് ശിഷ്യന്മാർക്കൂടെ ഉറപ്പ് അത് ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഞങ്ങളുടെ ശ്രവണ പടലങ്ങളിലും അനുനിമിഷം അലയടിക്കത്തക്കവണ്ണം നിങ്ങളോട് ചേർന്ന് ജീവിക്കാത്തക്കവണ്ണം ഞങ്ങളെയൊക്കെ സഹായിക്കണമേ. എല്ലാ രോഗികൾക്കും ഇവിടെ ബലവും ആശ്വാസമാകണമേ. പ്രത്യേകിച്ച് ഉറ്റവരും സ്നേഹിതരും ഒക്കെ നഷ്ടപ്പെട്ട് ദുഃഖമനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ഹൃദയങ്ങളിൽ വന്നിരിക്കുന്ന മുറിവുകളെയൊക്കെ അവിടുന്ന് പറച്ചിക തലോടി മാറ്റണമേ. അവിടുന്ന് കൂടിയിരുന്നവരെയൊക്കെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെയൊക്കെ അവിടുന്ന് വഴങ്ങിയിരിക്കണമേ. പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെ പഠിക്കാനുള്ള ബുദ്ധിയും കഴിവും ശക്തിയും നൽകി അനുഗ്രഹിക്കണമേ. എല്ലാ യുവാക്കന്മാരെയും യുവതികളെ ഓർക്കുന്നു. ദൈവാശ്രയ ബോധമുള്ളവരും ദൈവം തന്ന ജീവനും ജീവിതവും ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടപ്പോഴുള്ള ആത്മീയ വിളി അവർക്കൊക്കെ പ്രദാനം ചെയ്യണം. കുടുംബജീവിതം നയിക്കുന്ന എല്ലാ മാതാപിതാക്കളുടെ സഹോദരങ്ങളെ ഓർക്കുന്നു. എല്ലാ കുടുംബ ബന്ധങ്ങളിലും പരസ്പര സ്നേഹവും ഉൾക്കൊള്ളുവാനും താഴ്വയോട് എളിമയോടും സ്വർഗീയ പ്രതീക്ഷ ഭൂമിയിൽ സംജാതമാകത്തക്കവണ്ണമുള്ള ആത്മീയ വിളിയെ തിരിച്ചറിഞ്ഞ് കുടുംബജീവിതത്തെ ഭദ്രതയോടെ സൂക്ഷിക്കേണ്ടക്കവണ്ണം സഹായിക്കണമേ. ഡൈവോഴ്സും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ സ്നേഹത്തിന്റെ പ്രതലം ഭൂമിയിൽ സാധ്യമാക്കുവാൻ അവരെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഈ നാട്ടിൽ വായിക്കുന്ന എല്ലാ മാതാപിതാക്കളെ ഓർക്കുന്നു. അവർക്കൊക്കെ അവിടുന്ന് ബലമാകണമേ. വിവാഹത്തിന് വേണ്ടി വരുന്ന നമുക്കവിടെ ഓർക്കുന്നു. വിവാഹപ്രായമായിട്ടും അനുയോജ്യരായ പങ്കാളികൾക്കും പ്രയാസപ്പെടുന്നവരെ ഓർക്കുന്നു. ഓരോക്കുട്ടിയും നല്ല പങ്കാളികളെ കുറിച്ച് അനുഗ്രഹിക്കണമേ. അതോടൊപ്പം വിവാഹം കഴിഞ്ഞ കുഞ്ഞുങ്ങളിലെ അവർ പ്രയാസപ്പെടുന്ന ദമ്പതികളെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. സന്തോഷിപ്പാണ്ടോടൊപ്പം നന്മയുള്ള കുഞ്ഞുങ്ങളെ കൊടുത്ത് വിവാഹത്തിൽ അനുഗ്രഹിക്കണമേ. ജോലി പ്രയാസപ്പെടുന്നവർക്ക് നല്ല വഴി തുറന്നു കൊടുക്കണമേ. ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ സ്ഥിരതയും അതുപോലെ തന്നെ ജോലിയിലുള്ള ആരോഗ്യം കൊടുക്കണമേ. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന ഭാവനരികളെ ഓർക്കുന്നു. സഭയിലെല്ലാ ഭദ്രാപുരത്തമാരെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തെ ഓർക്കുന്നു. ഈ ഭദ്രാസനം നയിക്കുന്ന തിരുവേദി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസനം ഇപ്പം തക്കവണ്ണം ബലവും ആത്മീയ ശക്തിയുടെ ദാസന പ്രദാനം ചെയ്യണമേ. ഭദ്രാസനത്തിലെ എല്ലാ വൈദികരെയും വിശ്വാസികളെയും ഭാവം സമർപ്പിക്കുന്നു. സഭയിലെ എല്ലാ ആത്മീയ സംഘടനകളെയും മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ പ്രവർത്തിക്കുന്നവരെ ഓർക്കുന്നു. സമ്പ്രാനെ അവർക്ക് വാഴ്ത്തിയിരിക്കണമേ. ഈ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സമ്പ്രാനെ ലോകം മുഴുവനും അങ്ങയുടെ അധീനതയിലും അങ്ങയുടെ ഭരണത്തിന് കീഴിലും മുന്നോട്ട് നയിക്കപ്പെടുവാണ്ടക്കവണ്ണം സംഗതിയാക്കണമേ. പ്രത്യേകിച്ച് പുതിയ നോമ്പിലേക്ക് പ്രവേശിപ്പാണ്ടക്കവണ് ഞങ്ങളെ തന്നെ വിളിക്കുമ്പോൾ സമ്പ്രാനെ നോമ്പിൽ അങ്ങയുടെ സാന്നിധ്യം കൂടെ ഉണ്ടാകണമേ. നോമ്പ് നോക്കുവാണ്ടക്കവണ് ഞങ്ങൾക്ക് നല്ല മനസ്സ് വരണമേ. അങ്ങ് ഞങ്ങളുടെ കൂടെ വസിക്കത്തക്കവണ്ണം ഞങ്ങളെ വിശുദ്ധരായി തീരുവാൻ സഹായിക്കണമേ. ഓരോ നിമിഷവും അവർ ഞങ്ങളെ സ്പർശിക്കണമേ. ആ സ്പർശന സ്നേഹ ലാലിത്യം ജീവിക്കാണ്ടക്കവണ്ണുള്ള ഭാഗ്യം ഞങ്ങളുടെ ജീവിതാവസാനം വരെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഈ കൂട്ടായ്മയോട് അനുഗ്രഹിക്കണമേ. ഇത് സംബന്ധിക്കുന്ന എല്ലാവരും ഓർന്ന് വാഴ്ത്തണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ ശ്രേഷ്ഠ ജോലി നൽകി അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓർന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. കാരണം എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ശ്രദ്ധ ഉണ്ടാകണമേ. എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ കുറവുകളോടെ ക്ഷമിക്കണമേ. ഓരോ നിമിഷവും ഞങ്ങൾ കൂടി വരുമ്പോഴും ഞങ്ങളുടെ മനസ്സും ശരീരവും കഴുകപ്പെട്ടവരായി ഞങ്ങൾ വസിക്കത്തക്കവണ്ണം ഉപയുക്തമായ സർവലമായിട്ട് ഞങ്ങൾ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ എല്ലാ വാങ്ങിപ്പോയതിനെ സ്വർഗീയോഷനെ പ്രവേശിപ്പിക്കണമേ. ഞങ്ങൾ തന്നെ ഇന്നത്തെ പിതാവിനെ നിന്റെ വിശുദ്ധാത്മാവിനെ നാളെ ശ്രദ്ധിച്ചു പോകുവാനായിട്ട് തന്നെ ആമേൻ.
ബാലകുമാർ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും മേലാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും നാം എല്ലാവരുടെ നേരും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളുടെ നേരം നമ്മുടെ കൂടി വരവ് നേരം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെ നേരും എപ്പോഴും എപ്പോഴും ഒന്നും നീക്കം ഉണ്ടായിരിക്കുമാറാവട്ടെ.
സംബന്ധിച്ച എല്ലാവരോടും നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ശ്രേഷ്ഠമായ ദൂതി വന്ന് നമ്മൾ ധന്യമാക്കിയ ഭദ്രാസനത്തിന്റെ സഹപ്രിയായിരിക്കുന്ന യുഎസിന് ഒരിക്കൽ കൂടി നന്ദി സ്നേഹം അറിയിക്കുന്നു. ബഹുമാനുള്ള സന്തോഷത്തിൽ ഈ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ആരാധകരായ വൈദ്യ ശ്രേഷ്ഠക്കും നമ്മുടെ ആത്മാർത്ഥമായ സ്നേഹം നന്ദി അറിയിക്കുന്നു. നിരന്തരം ഈ ശുശ്രൂഷ സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും നല്ല ദുർനിർദ്ദേശങ്ങൾ നൽകുന്ന എല്ലാ വാട്സപ്പുള്ള ദൈവമക്കളെയും വീണ്ടും ഓർക്കുകയും സ്നേഹവും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ബൈബിൾ വായിച്ച സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യുന്ന മനോജ് പട്ടുവാധികമായ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും നന്ദി വീണ്ടും അറിയിക്കുന്നു. ദൈവം ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീതമായ ഒരു നോമ്പ് എല്ലാവർക്കും ലഭിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
താങ്ക് യു.